بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين، وأشهد أن محمدا عبده ورسوله إمام المتقين وسيد الأنبياء والمرسلين، صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، سهود رنجل الله لفضل واندنا مكتب واندن ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടാനും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പരസ്പരം ഓർമ്മിപ്പിക്കാനുമുള്ള ഭാഗ്യമുണ്ടായിരിക്കുകയാണ്. അറിവ് വളരെ ഫാദിലുള്ള ശ്രേഷ്ഠതയുള്ള ഒരു ഇബാദത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. സൂറത്തുൽ അൻആമിൽ ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറതിൻ അന വമൻ തബഅനി. ഈ ആയത്തിൽ ഒരു വഖഫ്, സാധാരണ ആയത്തിൽ എങ്ങനെയാണ് നിർത്താറുള്ളത്, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറ, പറയുക ഇതാകുന്നു എൻ്റെ മാർഗം, ഞാൻ ബസീറത്തോടുകൂടി ഇൽമോടുകൂടി അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. അനവമനിത്തബാനി, ഞാനും എന്നെ പിന്തുടർന്നവരും. മറ്റൊരു വഖഫ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്, ഈ ആയത്തിൽ മറ്റൊരു രീതിയിൽ നമുക്ക് നിർത്താൻ പറ്റുന്നത്, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്, പറയുക ഇതാകുന്നു എൻ്റെ മാർഗം, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. അലാ ബസീറത്തിൻ അനവമനിത്തബാനി, ഞാനും എന്നെ ഇത്തിബാവ് ചെയ്തവരും ബസീറത്തിലായിരിക്കും. അഥവാ ദഅവത്തിന് മാത്രമല്ല, അല്ലെങ്കിൽ ദഅവത്തുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, എല്ലാ കാര്യത്തിലും, ദീനിൻ്റെ എല്ലാ കാര്യത്തിലും ഇൽമുള്ളവരായിരിക്കും ഞാനും എന്നെ ഇത്തിബാ ചെയ്തവരും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് ദീനിനെക്കുറിച്ച് ബസീറത്തുണ്ടാവുക എന്നുള്ളത്. എന്താണ് ദീനിനെക്കുറിച്ചുള്ള ബസീറത്ത് എന്ന് പറഞ്ഞാൽ, ഇബാദത്തായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇൽമിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുക. അള്ളാഹും റസൂലും കൽപ്പിച്ചതും പഠിപ്പിച്ചതും എന്താണ് എന്ന് ഖുർആന്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി ഇബാദത്ത് ചെയ്യുക, അത് വലിയ സ്ഥാനമുള്ള കാര്യമാണ്. അങ്ങനെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് പല പണ്ഡിതന്മാരും സുന്നത്തായ നമസ്കാരത്തേക്കാൾ അഫ്ളാണ് തലബുൽ ഇൽമ് എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കുക, നമ്മളിപ്പോൾ ഇവിടെ മഗ്രിബ് മുതൽ ഇശാ വരെ ഇരുന്ന് ഒരാൾ സുന്നത്ത് നമസ്കരിക്കാമെന്ന് വിചാരിക്കുക. നമ്മൾ പള്ളിയിൽ ചെന്നപ്പോൾ ഒരാൾ അവിടെ നമസ്കരിക്കുന്നുണ്ട്, ഇശാക്ക് ചെന്നപ്പോഴും അയാൾ അവിടെ തന്നെ അങ്ങനെ നമസ്കരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാം, സുന്നത്താണ്. മഗ്രിബ് മുതൽ ഇശാ വരെ ഈ രണ്ട് റക്അത്ത് നമസ്കരിക്കാം. സഹാബത്ത് പലരും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായി ഹദീസിൽ വന്നിട്ടുണ്ട്, പതിവാക്കിയിട്ടില്ല. വല്ലപ്പോഴും അങ്ങനെ ചെയ്യാം. അങ്ങനെ ഒരാൾ ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെടും, എന്ത് വലിയൊരു ആബിദാണ് ഇയാളെന്ന് പറയും. എന്നാൽ ഇങ്ങനെ ഒരു ഇൽമിൻ്റെ സദസ്സിൽ ഒരാൾ ഇരിക്കുകയാണെങ്കിലോ, നമ്മളത് വലിയ കാര്യമായി കാണുകയില്ല. പക്ഷേ ഇതും ഒരു ഇബാദത്താണ് എന്ന് മാത്രമല്ല, ആദ്യം പറഞ്ഞ നമസ്കാരത്തേക്കാൾ അഫ്ളാണെന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്. മുഹമ്മദ് റഹിമഹുള്ള പറഞ്ഞു, തലബുൽ ഇൽം ലാ യഅദിലുഹു ശൈ, തലബുൽ ഇൽമുമായി തുല്യമായി ഒന്നുമില്ല. സുന്നത്തായ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഫർളുകൾ കഴിഞ്ഞാൽ ഇതിനേക്കാൾ, തലബുൽ ഇൽമിനേക്കാൾ അഫ്ളായി മറ്റൊന്നുമില്ല. അതിന് കാരണം ഇതാണ്, ഇൽമു പഠിക്കുന്നവൻ അതിൻ്റെ ഫലമായി എന്ത് സംഭവിക്കും, അവൻ ഇബാദത്ത് ചെയ്യുന്നത് ബസീറത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് മാത്രമല്ല, തലബുൽ ഇൽമു നിർബന്ധമാകുന്ന സാഹചര്യമുണ്ട്. പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാകും. എപ്പോഴാണ് നമുക്ക് നിർബന്ധമായി ചെയ്യേണ്ട അമലുകൾ, മാ വജബൽ അമലു ബിഹി വജബ തഖദ്ദുമുൽ ഇൽമി ബിഹി, ഏതൊരു കാര്യം ചെയ്യാനാണോ നമുക്ക് വാജിബായിട്ടുള്ളത്, അതിനെക്കുറിച്ച് പഠിക്കലും നിർബന്ധമാണ്. അപ്പോൾ നമുക്കിനി വരാൻ പോകുന്നത് റമദാനാണ്, അടുത്ത മാസം ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റമദാനിൽ പ്രവേശിക്കും. നോമ്പ് നമുക്ക് നിർബന്ധമാണ്. നോമ്പ് നിർബന്ധമായാൽ നോമ്പിൻ്റെ അഹ്കാമുകൾ മനസ്സിലാക്കൽ നിർബന്ധമായി, അത് പഠിക്കൽ ഈ നേരത്തെ പറഞ്ഞ സുന്നത്ത് നമസ്കാരം പോലെ നമുക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം എന്നതിനേക്കാൾ ഉപരിയായി നമുക്ക് നിർബന്ധമാകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ റമദാനുമായി അല്ലെങ്കിൽ നോമ്പുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാനപരമായ മസാലകളാണ് ഇൻഷാല്ലാഹ് ഇനിയുള്ള മൂന്ന് ദിവസങ്ങളിൽ, മൂന്ന് ക്ലാസ്സുകളിൽ, മൂന്നാഴ്ചകളിലായി ഇൻഷാല്ലാഹ് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, നോമ്പ് എന്നതിന് അറബിയിൽ പറയുന്ന വാക്കെന്താണ്? സിയാം. സിയാം എന്നതിന് അറബിയിൽ ഭാഷയിൽ അർത്ഥം അൽ ഇംസാഖ് എന്നാണ്, വിട്ടുനിൽക്കുക. സംസാരിക്കാതിരിക്കുന്നതിന്, മൗനം പാലിക്കുന്നതിന് സിയാം എന്ന് പറയും, സാമ എന്ന് പറയും. ആ അർത്ഥത്തിലാണ് സൂറത്ത് മറിയമിൽ ഈ വാക്ക് അള്ളാഹു തആല ഉപയോഗിച്ചത്. ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, മറിയം അലൈഹിസ്സലാം അവർ തൻ്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് ഇബാദത്തുമായി ഒഴിഞ്ഞിരിക്കാൻ പോയി. ആ സമയത്ത് നമുക്കറിയാം ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് യേശു അലൈഹിസ്സലാമിനെ കുറിച്ച് സന്തോഷവാർത്ത അറിയിച്ച്, അങ്ങനെ ഗർഭിണിയായിരിക്കുന്ന മറിയം അലൈഹിസ്സലാമിനോട് അള്ളാഹു തആല പറയുന്നതാണ്, ആളുകളോട് സംസാരിക്കാതിരിക്കുക, ആരെങ്കിലും നിന്നോട് അടുത്തു വന്നാൽ ഫഖുൽ ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ, ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു. എന്ത് നേർച്ചയാക്കിയിരിക്കുന്നു? നോമ്പ് നൽകാമെന്നല്ല, ഫലൻ ഉക്കല്ലിമൽ യൗമ ഇൻസിയ, ഞാൻ മനുഷ്യരോട് സംസാരിക്കുകയില്ല എന്ന് നേർച്ചയാക്കിയിരിക്കുന്നു. അപ്പൊ ഇവിടെ നോമ്പ് എന്നതിന്റെ സൗമ എന്നതിന്റെ അർത്ഥം അൽ ഇംസാഖു അനിൽ കലാം, സംസാരിക്കാതിരിക്കുക എന്നാണ്. ഷറഈൽ എന്താണ് നോമ്പിന്റെ അർത്ഥം അല്ലെങ്കിൽ സിയാമിന്റെ അർത്ഥം? അൽ ഇംസാഖു അൻ അഷ്യാ മഖ്സൂസ ഫി സമനിൻ മഖ്സൂസ്, അല്ലെങ്കിൽ അത്തഅബ്ബുദു ലില്ലാഹി ബിൽ ഇംസാഖി അൻ അഷ്യാ മഖ്സൂസ ഫി സമനിൻ മഖ്സൂസ്. ഒരു നിർണിതമായ കാലം, ഒരു സമയമുണ്ട്, നിശ്ചിത സമയത്ത് നിശ്ചയിക്കപ്പെട്ട ചില കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അത്തഅബ്ബുദു ലില്ലാഹ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, അള്ളാഹുവിന് പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് ചില കാര്യങ്ങളിൽ നിന്ന് നിശ്ചിത സമയം വിട്ടുനിൽക്കുക, അതാണ് സിയാം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് വിട്ടു നിൽക്കേണ്ട കാര്യങ്ങൾ? അത് ഇൻഷാല്ലാ നമ്മൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ മനസ്സിലാകും. അപ്പൊ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്ന ഈ നിശ്ചിതമായ കാര്യങ്ങൾ, അതിൽ നിന്ന് ഒരു നിശ്ചിത സമയം വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. സമയം എന്ന് പറയുന്നത് എന്താണ്? തുലൂ അൽ ഫജ്ർ ഥാനി ഇലാ ഗുറൂബ് ശംസ്, സൂര്യൻ ഉദിച്ചത് മുതൽ, അഫൻ, പ്രഭാതം ഉദിച്ചത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ. അപ്പോൾ തുലൂ അൽ ഫജ്ർ, പ്രഭാതം ഉദിക്കുക എന്ന് പറഞ്ഞാൽ, അസ്സാനി എന്ന് പറയാൻ കാരണം എന്താണ്? അത് നമ്മളിപ്പോൾ കലണ്ടർ നോക്കിയിട്ടാണ് ഫജറിൻ്റെ സമയം നിശ്ചയിക്കുന്നത്. മുമ്പാണെങ്കിൽ പ്രകാശം നോക്കിയിട്ട്, സൂര്യൻ്റെ പ്രകാശം നോക്കിയിട്ടാണ് ഫജറിൻ്റെ സമയം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് രണ്ട് പ്രാവശ്യം സൂര്യൻ്റെ പ്രകാശം അന്തരീക്ഷത്തിൽ കാണാൻ സാധിക്കും. ഒരു പ്രാവശ്യം നേരെ കുത്തനെ ഒരു പ്രകാശം ഉണ്ടാകും, അത് ഫജറല്ല, അതിന് അൽ ഫജറുൽ കാദിബ് എന്നാണ് പറയുക, ഫജർ പോലെ തോന്നും. പിന്നീട് കുറച്ച് സമയം കഴിയുമ്പോൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ വിലങ്ങനെ പ്രകാശം കാണാൻ സാധിക്കും, അതിനാണ് അൽ ഫജറു അസ്സാനി അല്ലെങ്കിൽ അൽ ഫജറു സാദിഖ് എന്ന് പറയുന്നത്. ഈ യഥാർത്ഥ ഫജർ, ചുരുക്കി പറഞ്ഞാൽ ഫജർ ബാങ്ക് കൊടുക്കുന്ന സമയം, ആ സമയം മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ആണ് ഇവിടെ ഉദ്ദേശിച്ച നിശ്ചിത സമയം എന്ന് പറയുന്നത്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സാദി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, അൽ അസ്ലു ഫീഹി ഖൗലുഹു തആല യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുംസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. അൽ അസ്ലു ഫീഹി, ഈ കാര്യത്തിൽ അഥവാ നോമ്പ് നിർബന്ധമാണ് എന്ന കാര്യത്തിൽ അസൽ ഈ ആയത്താണ്. ഇങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? ഫിഖ്ഹിന്റെ കിതാബുകളിൽ കാണാം, അൽ അസൽ ഫിൽ മസ്അല, ഇന്ന മസ്അലയിൽ അസൽ ഈ ആയത്താണ് അല്ലെങ്കിൽ ഈ ഹദീസാണെന്ന് പറയും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദലീൽ എന്നാണ്. അസൽ എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം ഒരു തത്വം, കായിദ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. മറ്റൊരു അർത്ഥമാണ് ദലീൽ. അൽ അസ്ലു ഫിൽ മസ്അല എന്ന് പറഞ്ഞാൽ ഈ മസലക്കുള്ള ദലീൽ ഇന്ന ആയത്താണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ആയത്താണ് നോമ്പ് നിർബന്ധമാണ് എന്നതിന്റെ തെളിവ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. അപ്പോൾ നമ്മൾ ഈ ആയത്ത് മനസ്സിൽ ഓർത്തുകൊണ്ട് നോമ്പ് നോക്കാം. അല്ല, നമ്മൾ മറ്റു മതക്കാരെ പോലെയല്ല, അവർ ചെയ്യുന്ന ആചാരങ്ങൾ ഇത് എവിടെ നിന്ന് കിട്ടി, എന്തിനാ അത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരമുണ്ടാവുകയില്ല. പക്ഷേ മുഅ്മിന് അറിയാം, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഏഴ് ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് സംസാരിച്ചിരിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും സിയാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നോമ്പ് നോക്കുന്നത്. ഇതാണ് ബസീറത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഷെയ്ഖ് തുറന്ന് പറയുന്നു, വയജീബു സിയാമു റമദാൻ, റമദാൻ മാസം നോമ്പ് നോൽക്കൽ നിർബന്ധമാകുന്നു. അപ്പോൾ റമദാനിലെ നോമ്പിൻ്റെ ഹുക്കം എന്താണ്? വാജിബ്, ഫർള് എന്നുള്ളതാണ് ഹുക്കം. അതിൽ ഇജ്മാ ഉണ്ട്, ഇസ്ലാമിൻ്റെ റുക്കനാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാരെ ഏകോപിച്ചിട്ടുള്ളതാണ്. ഹദീഫിൽ നസ്സായി വന്നിട്ടുള്ള കാര്യമാണ്, അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ബുനിയൽ ഇസ്ലാം അല ഹംസ്, അതിൽ പറഞ്ഞതാണ് വസോമി റമദാൻ, ഇസ്ലാമിൻ്റെ അഞ്ച് റുക്കനുകളിൽ നെടുന്തൂണുകളിൽപ്പെട്ട കാര്യമാണ് റമദാൻ മാസം നോമ്പ് നോക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മാസത്തെ നോമ്പിനെ ഒരാൾ നിഷേധിച്ചാൽ കുഫറാണ്, കാഫിറാകും, ഇസ്ലാമിന് പുറത്താകും. ഇസ്ലാമിലെ ലാഹിറായ മഅലൂമും മിനൽ ദീനി ബിദ്ദറൂറ, മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ എന്ന് പറയാവുന്ന കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ ഏതാണെങ്കിലും അത് നിഷേധിച്ചാൽ കാഫിറാകും. ഒരാൾ കള്ള് ഹലാലാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്, കള്ള് കുടിച്ചിട്ടില്ലെങ്കിൽ. അഥവാ റമദാനിൽ നോമ്പ് നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ, ആ നോമ്പ് നോറ്റാലും ശരി, അവൻ കാഫിറാണ്. അപ്പൊ ഇത് നോമ്പിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പോൾ നോമ്പ് ഇസ്ലാമിൻ്റെ റുക്കിനാണ്, വാജിബാണെന്നത് ലിജ്മാണ്. എന്നാൽ നോമ്പ് ഉപേക്ഷിച്ചാൽ കാഫിറാകുമോ? ഇല്ല, അങ്ങനെ അഭിപ്രായപ്പെട്ട ചില പണ്ഡിതന്മാരുണ്ട്. അഞ്ച് ഇസ്ലാം കാര്യങ്ങൾ ഏത് ഉപേക്ഷിച്ചാലും ഇസ്ലാമിന് പുറത്താകുമെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ ശരിയായ അഭിപ്രായം നോമ്പ് ഉപേക്ഷിക്കുന്നത് കൊണ്ട് കാഫിറാവുകയില്ല എന്നാണ്. ഇനി അടുത്ത മസല ഷെയ്ഖ് പറയുന്നു, അലാ കുല്ലി മുസ്ലിമിൻ, മുസ്ലിമായ ഓരോരുത്തർക്കും നോമ്പ് നിർബന്ധമാകുന്നത് മുസ്ലിമീങ്ങൾക്കാണ്. അപ്പോൾ നോമ്പ് നിർബന്ധമാകാനുള്ള നിബന്ധനകളാണ് ഇനി പറയുന്നത്. ഒന്ന്, മുസ്ലിമായിരിക്കണം. രണ്ടാമത്തേത്, ബാലിഗ് ആഖിൽ, പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള ആളായിരിക്കണം. ഖാദിറിൻ അല സൗം, നോമ്പ് നിൽക്കാനുള്ള കഴിവുള്ളവനായിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. മുസ്ലിമായിരിക്കുക, ബാലിഗ് ആഖിൽ, പ്രായപൂർത്തിയെത്തിയ ബുദ്ധിയുള്ളവനായിരിക്കുക, ഖാദിർ, നോമ്പ് നിൽക്കാൻ കഴിവുള്ളവനായിരിക്കുക. ഇതിലൊന്നാമത് പറഞ്ഞത് മുസ്ലിമായിരിക്കുക എന്ന കാര്യം. അത് ചില പണ്ഡിതന്മാർ നോമ്പ് നിർബന്ധമാകാനുള്ളൊരു ഷർത്താണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് നോമ്പ് നിർബന്ധമല്ല, മുസ്ലിങ്ങൾക്കാണ് നോമ്പ് നിർബന്ധം. എന്നാൽ ഇമാം അഹമ്മദ് തന്നെ മറ്റൊരു അഭിപ്രായം, അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു റിവായത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ ഒരു നിബന്ധനയില്ല. കാഫിറാണെങ്കിലും അവൻ നോമ്പ് നിർബന്ധമാണ്, പക്ഷേ അവൻ്റെ നോമ്പ് ശരിയാകണമെങ്കിൽ മുസ്ലിമാകണം എന്ന് മാത്രം. ഇതാണ് കൂടുതൽ ശരിയായിട്ടുള്ള അഭിപ്രായം. നോമ്പെല്ലാവർക്കും നിർബന്ധമാണ് വരാ, ബാക്കിയുള്ള നിബന്ധനകൾ പൂർത്തിയായിക്കഴിഞ്ഞാൽ, പ്രായപൂർത്തിയും ബുദ്ധിയും കഴിവുമുണ്ടെങ്കിൽ. എന്നാൽ കാഫിറിന് അവൻ്റെ നോമ്പ് ശരിയാകണമെങ്കിൽ അതിനു മുമ്പ് മുസ്ലിമാകണമെന്ന് മാത്രം. അപ്പോൾ നോമ്പിൻ്റെ വുജൂബ് അത് ഇസ്ലാം എന്നത് അത് വാജിബാകാനുള്ള നിബന്ധനയല്ല. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഇതാണ്. അതിൻ്റെ ഒരു ഫലം എന്താണ്? ഈ മസലയുടെ ഒരു ഫലം, അതിൻ്റെ ഒരു പ്രായോഗികമായ ഫലം എന്താണ്? പരലോകത്ത് ശിക്ഷ ഉണ്ടായിരിക്കും. ഓരോ ദിവസം നോമ്പ് ഉപേക്ഷിച്ചവന് അവൻ ആ സമയത്ത് കാഫിറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവനതിൻ്റെ ശിക്ഷയുണ്ടാകും. ഇനി അടുത്ത മസല, നോമ്പ് നിർബന്ധമാകാൻ ഒന്നാമത് വേണ്ട കാര്യം മുസ്ലിമായിരിക്കണം എന്ന് പറഞ്ഞു. അക്കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ട്. കൂടുതൽ ശരിയായത് അങ്ങനെ നിബന്ധനയില്ല, മുസ്ലിം അല്ലാത്തവനും നോമ്പ് നിർബന്ധമാണ്. പക്ഷെ നോമ്പ് സ്വീകരിക്കണമെങ്കിൽ, ഇസ്ലാം സ്വീകരിച്ചെങ്കിൽ മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അടുത്തത്, ബാലിഗുൻ ആഖിൽ, പ്രായപൂർത്തിയെത്തിയ ബുദ്ധിയുള്ളവനായിരിക്കണം, അവനെ നോമ്പ് നിർബന്ധമുള്ളൂ. ഇപ്പോൾ ബാലിഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിപരീതം പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ. ആക്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിപരീതം മജ്നൂൻ, ഭ്രാന്തൻ. ഇവർക്ക് നോമ്പ് നിർബന്ധമില്ല. എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, റുഫി അൽ ഖലം അൻ സലാസ, മൂന്ന് പേരുടെ കാര്യത്തിൽ പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു, അവരുടെ അമലുകൾ രേഖപ്പെടുത്തുകയില്ല, അവർക്ക് കുറ്റമില്ല. ആരൊക്കെയാണ് മൂന്ന് പേര്? അന്നായി മുഹത്ത ഇസ്തേക്കൽ, ഉറങ്ങുന്നവൻ, ഉറക്കത്തിൽ എന്തെങ്കിലും ചെയ്താൽ ഉത്തരവാദിത്തമില്ല. വാൻ അൽ മുബ്തല ഹത്ത യബ്ര, വാൻ സബി ഹത്ത യക്ബുർ, ഒരു ഭ്രാന്തൻ അവൻ്റെ ഭ്രാന്ത് മാറുന്നത് വരെ, അതുപോലെ അസ്സബി, ചെറിയ കുട്ടി അവൻ്റെ ആ പ്രായം എത്തുന്നത് വരെ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ നിബന്ധന, ബാലിഗുൻ ആഖിൽ. എന്നാൽ ചെറിയ കുട്ടികൾക്ക് നോമ്പ് നോൽക്കാൻ പ്രോത്സാഹനം നൽകിയിരുന്ന സഹാബത്ത്, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, റുബയ്യ ബിൻതു മുഅവ്വിദ് എന്ന് പറഞ്ഞ സഹാബി വനിത, അവർ പറയുകയാണ്, ഫകുന്ന നസൂമുഹു ബഅദ്, ആശുറ നോമ്പ് അത് ആദ്യകാലത്ത് വാജിബായിരുന്നു. ആശുറ നോമ്പ് നിയമമായതിന് ശേഷം, വാജിബായതിന് ശേഷം ഞങ്ങൾ നോമ്പ് നോൽക്കാൻ തുടങ്ങി. വൻ ഉസവ്വിമു സുബിയാനന, ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ നോമ്പ് നോൽപ്പിക്കാറുണ്ടായിരുന്നു. വന ജഅലു ലഹുമുൽ ലുഅബ മിനൽ ഇഹ്ന, അവർക്ക് കളിപ്പാട്ടം ഉണ്ടാക്കി കൊടുക്കും. ഫഇദ ബക അഹദുഹും അല ത്വാമി ആതൈനാഹു ദാക ഹത്ത യകൂൻ അൻദൽ ഇഫ്താർ, നോമ്പ് തുറക്കുന്നത് വരെ അവർ ഭക്ഷണം ചോദിച്ചാൽ അങ്ങനെ കളിപ്പിച്ച് നോമ്പ് തുറക്കുന്ന സമയം വരെ എത്തിക്കുമായിരുന്നു. അപ്പോൾ ചെറിയ കുട്ടികളെ നോമ്പ് ശീലിപ്പിക്കുന്നത് നല്ലതാണ്. പണ്ഡിതന്മാർ ചിലർ നമസ്കാരത്തോട് ക്യാസാക്കിയിട്ടുണ്ട്. 7 വയസ്സായാൽ നോമ്പ് നോക്കാൻ കൽപ്പിക്കുക, 10 വയസ്സായാൽ അടിക്കുക. ഇതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്, നമസ്കാരം പോലെ തന്നെ. പക്ഷേ അടിക്കുക എന്നുള്ളത് അത് നമസ്കാരത്തിൻ്റെ കാര്യത്തിലാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല നോമ്പ് നമസ്കാരത്തെക്കാൾ ചെറിയ വ്യത്യാസമുണ്ട്. എന്താണ്? നോമ്പിലൊരു മശക്കത്തുണ്ട്, പ്രയാസമുണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ കഴിവിനനുസരിച്ച്, അവരുടെ ആരോഗ്യത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് യോജിച്ച പ്രായത്തിൽ നോമ്പ് നോൽക്കാൻ ശീലിപ്പിക്കുക, അതാണ് വേണ്ടത്. മൂന്നാമത്തെ നിബന്ധന, ഖാദിറിൻ അല സൗം, നോമ്പ് നോൽക്കാൻ കഴിവുള്ളവനായിരിക്കണം. കഴിവുള്ളവനാണ് നോമ്പ് നിർബന്ധമാകുന്നത്. എന്തുകൊണ്ടാണ്? അറിയപ്പെട്ട കാര്യമാണ്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരാളുടെയും കഴിവിൽപ്പെട്ടതല്ലാതെ അള്ളാഹു തആല നിർബന്ധിക്കുകയില്ല. പക്ഷെ എന്താണ് കഴിവെന്ന് പറഞ്ഞാൽ, നോമ്പ് നോൽക്കുമ്പോൾ നല്ല ക്ഷീണമുണ്ട്, നല്ല വിശപ്പുണ്ട്, ദാഹമുണ്ട്, അതുകൊണ്ട് കഴിവില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അൽഖുദറത്തു ശർഇയ്യ, ദീൻ പരിഗണിക്കുന്ന ഖുദറത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇബ്നു തൈമിയ റഹിമഹുള്ളാഹ് അതുപോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്, അല്ലതി യഹ്സുലു ബിഹൽ ഫിഅൽ മിൻ ഗൈരി മദറത്തിൻ റാജിഹ, ഏതൊരു ഇബാദത്തിനാണെങ്കിലും അതിന് ഖുദറത്ത് വേണം എന്ന് ദീൻ പറഞ്ഞാൽ, അവിടെ ഉദ്ദേശിക്കുന്ന ഖുദറത്ത് അല്ലതി യഹ്സുലു ബിഹൽ ഫിഅൽ, ആ പ്രവൃത്തി ചെയ്യാൻ സാധിക്കും മിൻ ഗൈരി മദറത്തിൻ റാജിഹ, വലിയ ഒരു അപകടമില്ലാതെ. അപ്പോൾ നോമ്പ് നോൽക്കാൻ ഒരാൾക്ക് സാധിക്കും, പക്ഷെ നോമ്പ് നോറ്റു കഴിഞ്ഞാൽ അവൻ പറ്റക്കിടപ്പിലാകുന്ന ഒരു അസുഖം അവന് വരും, അല്ലെങ്കിൽ ബോധം കെട്ട് വീഴും, ഇങ്ങനെയുള്ള സാഹചര്യമാണ്. അത് മദറത്തും റാജിഹത്താണ്, വലിയ മദറത്താണ്. എന്നാൽ ചെറിയൊരു തലവേദന ഉണ്ടാകും, ചെറിയ ഒരു ക്ഷീണം ഉണ്ടാകും, സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ക്ഷീണം, അത് ഇതിൽപ്പെടുകയില്ല. ഇനി അടുത്തൊരു മസാല, ഈ പറഞ്ഞ ആളുകൾ, ഇളവുള്ള ആളുകൾ, നോമ്പ് നോൽക്കാൻ നോമ്പ് നിർബന്ധമില്ലാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് ആ നോമ്പിൻ്റെ ഇടയിൽ, നോമ്പുള്ള ദിവസം റമദാനിലെ പകലിൽ ഈ അവസ്ഥ മാറിയാലോ, ഉദാഹരണത്തിന് ഒരു കാഫർ മുസ്ലിമായി, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് പ്രായപൂർത്തിയായി, ഇങ്ങനെ സംഭവിച്ചാലോ, ഭ്രാന്തിൻ്റെ ഭ്രാന്ത് മാറി ഒരു ദിവസം പകൽ, അങ്ങനെ സംഭവിച്ചാൽ എന്തു ചെയ്യണം? ഈ കാര്യത്തിൽ പണ്ഡിതന്മാർ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഒന്ന്, ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ എന്നാണോ ഈ അവസ്ഥ മാറിയത്, ഇപ്പോൾ നോമ്പ് ഒന്നിൻ്റെ ദിവസമാണ് കാഫർ മുസ്ലിമായത്, അല്ലെങ്കിൽ നോമ്പ് പത്താം തീയതിയാണ്, പത്താമത്തെ ദിവസമാണ് മുസ്ലിമായത്, വരാനിരിക്കുന്ന ദിവസങ്ങൾ 11 മുതൽ റമദാൻ മാസം തീരുന്നത് വരെ നോമ്പ് നോൽക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി കഴിഞ്ഞുപോയ ദിവസങ്ങളോ, ഈ 10 ദിവസങ്ങളോ, അല്ലെങ്കിൽ 9 ദിവസങ്ങൾ, പത്താമത്തെ ദിവസമാണ് മുസ്ലിമാകുന്നത്, 9 ദിവസം, ആ ദിവസങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്? അത് നോറ്റ് വീട്ടേണ്ടതില്ല എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ്, വരാനിരിക്കുന്ന ദിവസങ്ങൾ നിർബന്ധമായും നോറ്റ് വീട്ടണം, കഴിഞ്ഞുപോയ ഈ 9 ദിവസങ്ങൾ അത് നോറ്റ് വീട്ടേണ്ടതില്ല. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്, ചെറിയൊരു അഭിപ്രായമാണ്, ഒറ്റപ്പെട്ടൊരു അഭിപ്രായമാണുള്ളത്, അത് നോറ്റ് വീട്ടണം എന്നുള്ളത്. ഇനി ഈ 10-ാമത്തെ ദിവസമോ, അന്ന് രാവിലെ ആകുമ്പോൾ നോമ്പ് നിർബന്ധമല്ല, അല്ലെങ്കിൽ നോമ്പ് നോറ്റാൽ ശരിയാകാത്ത അവസ്ഥയാണ്, കാഫറാണ്, ഉച്ചയായപ്പോൾ നോമ്പ് നിർബന്ധമുള്ള അവസ്ഥയായി മുസ്ലിമായി, അന്നത്തെ ദിവസം എന്ത് ചെയ്യണം? പണ്ഡിതന്മാർക്ക് 3 അഭിപ്രായമുണ്ട്. ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് അന്ന് അവൻ ഇംസാഖ്, ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്, കാരണം അവന് നോമ്പ് നിർബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് എപ്പോഴാണോ നിർബന്ധമായത് അപ്പം മുതൽ അവൻ നോമ്പുകാരനെ പോലെ നിൽക്കണം. പിന്നെ അവർ രണ്ട് വിഭാഗമായി പിരിഞ്ഞ് ഈ ഭൂരിപക്ഷം പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായക്കാരായി, എന്ത് കാര്യത്തിൽ? പിന്നീട് അവൻ ഇത് നോറ്റ് വീട്ടേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ. അന്ന് ഭക്ഷണം കഴിക്കരുത് എന്നതിൽ അവർ യോജിപ്പിലാണ്, ഭൂരിപക്ഷം ഫലമാക്കളും. പിന്നെ അവൻ ഈ ദിവസം നോമ്പ് നോറ്റ് വീട്ടേണ്ടതുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ രണ്ട് അഭിപ്രായക്കാരാണ്. രണ്ടാമത്തെ വിഭാഗം പണ്ഡിതന്മാർ അന്ന് അവർ നോമ്പ് നോറ്റ് വീട്ടുകയും വേണ്ട, ഭക്ഷണം കഴിക്കാതിരിക്കുകയും വേണ്ട, അവൻ അന്ന് രാവിലെ കഴിച്ചതാണ്, അതുകൊണ്ട് അവൻ അന്ന് ഭക്ഷണം ഒഴിവാക്കുന്നതിൽ അർത്ഥമില്ല. ഈ അഭിപ്രായക്കാരാണ് ഷാഫി മദ്ഹബിലെ ശരിയായ അഭിപ്രായം. ഷാഫി മദ്ഹബിൻ്റെ അഭിപ്രായം ഇതാണ്. അതുപോലെ ഇമാം അഹമ്മദിന് ഈ അഭിപ്രായമുണ്ട്, വേറെയും ചില ഉലമാക്കൾ ഇത് പറഞ്ഞിട്ടുണ്ട്. 3-ാമത്തെ അഭിപ്രായം, അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കരുത്, എന്നാൽ നോമ്പ് നോറ്റ് വീട്ടേണ്ടതില്ല. ഷെയ്ഖ് ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ ഈ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അവരിങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അന്ന് ഭക്ഷണം കഴിക്കാതിരിക്കാം, അന്ന് ഭക്ഷണം കഴിക്കാതിരിക്കാൻ അവർ തെളിവാക്കിയത് ആഷുറ നോമ്പിനെ കുറിച്ചൊരു ഹദീസ് ഉണ്ട്. ആഷുറ നോമ്പിനെ കുറിച്ച് സലമത്ത് ഇബ്നുൽ അഖ്വ റളിയല്ലാഹു അൻഹു നിന്ന് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഷുറ ദിവസം ഒരാൾ പറഞ്ഞു വെച്ചു, ആഷുറ നോമ്പ്, മുഹറം 10-നുള്ള നോമ്പ്, അത് നിർബന്ധമാക്കിയ വർഷം, അള്ളാഹു അത് വഹി ഇറക്കിയ ദിവസം നിർബന്ധമായിരുന്നു, റമദാൻ നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പ്. പിന്നെ റമദാൻ വന്നപ്പോൾ അത് സുന്നത്തായി. അപ്പോൾ ആഷുറ നോമ്പ് നിർബന്ധമാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഒരു സഹാബിയെ പറഞ്ഞു വെച്ചു, ഇങ്ങനെ വഹി ഇറങ്ങിയിട്ടുണ്ടെന്ന് പഠിപ്പിക്കാൻ വേണ്ടി. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പോയിട്ട് വിളിച്ചു പറഞ്ഞു, എന്താണ്? മൻ കാന ലം യസും ഫല്യസും, ആരാണോ ഇന്ന് നോമ്പ് നോൽക്കാത്തത്, അവൻ അഥവാ രാവിലെ മുതൽ ഭക്ഷണമൊന്നും കഴിക്കാത്ത ആളുകൾ, എന്നാൽ നോമ്പ് നിയത്ത് വെച്ചിട്ടില്ല, ഫല്യസും, അവർ നോമ്പ് നോൽക്കട്ടെ. വമൻ കാന അഖല, ഇന്ന് ഭക്ഷണം കഴിച്ചവർ, രാവിലെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ആളുകൾ, ഫല്യുത്തിമ സിയാമഹു ഇലല്ലൈൽ, രാത്രി വരെ അവർ ഇംസാക്ക്, ഭക്ഷണം ഒഴിവാക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് രാവിലെ മുതൽ അവർ നോമ്പിനുള്ള നിയത്ത് വെച്ചിട്ടില്ലെങ്കിലും ഈ ആഷുറ നോമ്പ് നിർബന്ധമാണ് എന്നുള്ള ആ ഷറഇന്റെ ഹുക്മ് മനസ്സിലായ അപ്പം മുതൽ ഭക്ഷണത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നൊരു നിയമം ഇവിടെ പഠിപ്പിച്ചു. ഈ ഹദീസാണ് ഷെയ്ഖ് ഹുസൈൻ ഇബ്നു തൈമിയയും ഈ അഭിപ്രായം പറഞ്ഞ മറ്റു പണ്ഡിതന്മാരും അന്നേ ദിവസം നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് പറയാൻ തെളിവാക്കിയത്. എന്നാൽ നോറ്റ് വീട്ടേണ്ടതില്ല എന്ന് പറയാൻ കാരണം എന്താ? ദീന് ഒരു കാര്യം നമ്മോട് കൽപ്പിച്ചാൽ അത് ഒരു പ്രാവശ്യം ചെയ്താൽ മതി ഒരു കാര്യം. ഇപ്പം ഇവർക്കുള്ള നിയമം അന്ന് ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളതാണ്. രണ്ടാമതൊരു ദിവസം നോറ്റ് വീട്ടാൻ പിന്നെ പ്രത്യേകം പറയണം, അങ്ങനെ ഒരു കൽപ്പന വന്നിട്ടില്ല, അതുകൊണ്ട് നോറ്റ് വീട്ടേണ്ടതില്ല എന്നാണ് ഇവരുടെ അഭിപ്രായം. ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം എടുക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതം, നോമ്പ് നോറ്റ് വീട്ടുക, അന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യുക, അങ്ങനെയാണെങ്കിൽ ഉത്തരവാദിത്വം ഒഴിവാക്കി കിട്ടി. ഷെയ്ഖ് റഹ്മഹുള്ള അബ്ദുറഹ്മാൻ സാദി റഹ്മഹുള്ള പറയുന്നു, ബിറുയത്തി ഹിലാലിഹി ഔ ഇക്മാലി ശഅബാന 30 യൗമൻ, നോമ്പ് നിർബന്ധമാകും ഈ മൂന്ന് കൂട്ടർക്ക് എന്ന് പറഞ്ഞു. മുസ്ലിമായ ബാലിഗും ആക്കലുമായ പ്രായപൂർത്തിയെത്തിയ ബുദ്ധിയുള്ള ആളുകൾ, അതിനെ രണ്ടിനും കൂടിയാണ് മുക്കല്ലഫ് എന്ന് പറയുക. മുസ്ലിമായ മുക്കല്ലഫായ ഖാദിറായ കഴിവുള്ളവർക്ക് നിർബന്ധമായി എന്ന് പറഞ്ഞു. ഇനി എപ്പോഴാണ് നിർബന്ധമാവുക? ബിറുയത്തി ഹിലാലിഹി, റമദാനിലെ ഹിലാൽ കാണുന്നതോടുകൂടി. ഔ ഇക്മാലി ശഅബാന 30 യൗമൻ, അല്ലെങ്കിൽ ശഅബാൻ 30 പൂർത്തിയാകുന്നതോടുകൂടി. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅയ്തുമൂഹു ഫസൂമു വഇദാ റഅയ്തുമൂഹു ഫഅഫ്തിറു, നിങ്ങൾ ഹിലാൽ കണ്ടാൽ നോമ്പ് തുടങ്ങുക, ഹിലാൽ കണ്ടാൽ നോമ്പ് മുറിക്കുക, ഉപേക്ഷിക്കുക. ഫൈൻ ഗുമ്മ അലൈക്കും ഫഖ്ദുറു ലഹു, മേഘം മൂടിയ അവസ്ഥയാണെങ്കിൽ, മാസം കാണാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ, ഫഖ്ദുറു ലഹു, അത് നിങ്ങൾ കണക്ക് കൂട്ടുക, അഥവാ 30 പൂർത്തിയാക്കുക എന്നർത്ഥം. മുത്തഫഖുൻ അലൈഹി ഹദീസൻ. അപ്പോൾ ഇവിടെ രണ്ട് രൂപത്തിൽ റമദാൻ സ്ഥിരപ്പെടും, നോമ്പ് തുടങ്ങും എന്ന് പഠിപ്പിച്ചു. രണ്ട് ഏതെങ്കിലും ഒരു രൂപത്തിൽ, ഒന്നുകിൽ ഷാബാൻ 29 എന്ന് മാസം കാണാം, പിറ്റേന്ന് റമദാൻ ഒന്നായി, അല്ലെങ്കിൽ ഷാബാൻ 30 പൂർത്തിയാക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ റമദാൻ തുടങ്ങി. ഷാബാൻ 29 നോമ്പ് മാസം കാണുക, അല്ലെങ്കിൽ ഷാബാൻ 30 പൂർത്തിയാക്കുക. വയുസാമു ബിറുയത്തി അദ്ലിൻ ലിഹിലാലിഹി, ഷെയ്ഖ് മത്തിനെ തുടർന്ന് പറയുകയാണ്, വയുസാമു, ഈ നോമ്പ് തുടങ്ങും, ബിറുയത്തി അദ്ലിൻ ലിഹിലാലിഹി, അദ്ലായിട്ടുള്ള, അദ്ലെന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസ്തൻ എന്ന് പറയാം മലയാളത്തിൽ, അതിനുശേഷം വിശദീകരിക്കാം. വിശ്വസ്തനായ അദ്ലായിട്ടുള്ള ഒരാൾ മാസം കണ്ടു എന്ന് പറഞ്ഞാൽ നോമ്പ് തുടങ്ങാം. വലാ യുഖ്ബലു ഫി ബഖിയത്തി ശുഹൂരി ഇല്ല അദ്ലാൻ, മറ്റ് മാസങ്ങളിൽ രണ്ട് സാക്ഷികൾ വേണം, വിശ്വസ്തനായ രണ്ട് പേർ വേണം. ഇതാണ് നിയമം. എല്ലാ അറബി മാസങ്ങളിലും മാസമായി എന്ന് പറയാൻ രണ്ടുപേര് മാസം കാണണം. റമദാൻ മാസത്തിൽ മാത്രം ഒരാൾ കണ്ടാൽ മതി. അപ്പോൾ ഈ ഒരു വാക്ക് ഷെയ്ഖ് പറഞ്ഞ ഈ ഒരു വരി നമുക്ക് വിശദമായി നോക്കാം. ഇതിൽ പല മസലകൾ ഷെയ്ഖ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒറ്റ വാചകത്തിൽ. ഒന്ന്, ഒന്നാമത്തെ മസല, ബിറുയത്തി അദ്ലിൻ എന്ന് പറഞ്ഞു, ഒരു സാക്ഷി എന്ന് പറഞ്ഞു, വിശ്വസ്തനായ ഒരു സാക്ഷി. അപ്പോൾ രണ്ടു പേരുടെ ആവശ്യമില്ല എന്നർത്ഥം. ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഒരാൾ മതിയോ രണ്ടാൾ വേണോ എന്ന കാര്യത്തിൽ. പക്ഷെ ഇതാണ് ഇമാം അഹമ്മദിന്റെ മദ്ഹബ്, അതുപോലെ ഷാഫി മദ്ഹബ്. ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായക്കാരാണ്. അവർക്കിതിന് ഒരു ഹദീസ് ഉണ്ട് തെളിവായിട്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി അബൂദാവൂദ് റഹിമഹുള്ള ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായ ഹദീസാണ്. തറാ അന്നാസുൽ ഹിലാൽ, ജനങ്ങൾ മാസം കാണാൻ വേണ്ടി നോക്കി ഒരു ദിവസം. ഫഅഖ്ബർതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നി റഅയ്തുഹു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു ഞാൻ മാസം കണ്ടിട്ടുണ്ട്. ഫസാമഹു വഅമറ അന്നാസ ബിസ്സിയാമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോൽക്കുകയും ജനങ്ങളോട് നോമ്പ് തുടങ്ങാൻ കൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒറ്റക്കാണ് മാസം കണ്ടിട്ടുള്ളത്. പക്ഷെ ചില ആളുകൾ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, അത് ഇബ്നു ഉമർ റളിയല്ലാഹു മാസം കണ്ടു എന്നേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ രണ്ടാൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, വേറെ ഒരാൾ കൂടി ഉണ്ടാവാം. ജനങ്ങൾ മാസം കാണാൻ പുറപ്പെട്ടു, ഞാൻ കണ്ടു എന്നേ പറഞ്ഞിട്ടുള്ളൂ, മറ്റാരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ വ്യക്തമായി തന്നെ ഒരു സാക്ഷി മതി എന്ന് മനസ്സിലാക്കി തരുന്ന വേറൊരു ഹദീസ് ഉണ്ട്. അബ്ദുൽ മാലിക് ഇബ്നു മൈസറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുകയാണ്, ഷഹീദുൽ മദീനത ഫി ഹിലാലി സൗമിൻ ഔ ഇഫ്താർ ഫലം യഷ്ഹദ് അലൽ ഹിലാലി ഇല്ലാ റജുലൻ, ഒരു പ്രാവശ്യം ഇങ്ങനെ മാസം കണ്ടു, ഒരാൾ മാത്രമാണ് കണ്ടത്, ലം യഷ്ഹദ് ഇല്ലാ റജുൽ, ഒരാൾ മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഫഅമറഹും ഇബ്നു ഉമർ ഫഖബലു ഷഹാദതഹു, അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ സാക്ഷ്യം സ്വീകരിക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, ഈ അസറിന്റെ അടിസ്ഥാനത്തിൽ ഒരു സാക്ഷി മതി എന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേർതിരിവ്? റമദാനിന് ഒരാൾ മതി, മറ്റു മാസങ്ങൾ രണ്ടുപേര് എന്ന് പറഞ്ഞത് ഇഹ്തിയാത്ത്, സൂക്ഷ്മതയ്ക്ക് വേണ്ടി. കാരണം റമദാൻ ഒരു ഇബാദത്താണ്, അത് രണ്ട് ആളെ കാത്തു നിന്നാൽ ചിലപ്പോൾ നമുക്കൊരു ദിവസം നഷ്ടപ്പെടും, റമദാനിലൊരു ദിവസം നോമ്പ് നഷ്ടപ്പെടും, അതുകൊണ്ടാണ്. ഇനി അടുത്ത മസാല, ഈ ഒരു വരിയിൽ തന്നെ ഉൾക്കൊള്ളുന്ന അടുത്ത മസാല, അതിലായിരിക്കണം ഈ കാണുന്ന ആളെന്ന് പറഞ്ഞു. അതിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്ന് പേരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് അതിൽ എന്ന് പറഞ്ഞത്. മൂന്ന് കുട്ടികളുടെ സാക്ഷ്യം സ്വീകരിക്കുകയില്ല, കാഫിർ, ഫാസിഖ്, അതുപോലെ ചെറിയ കുട്ടി, മുമയ്യീസ് ആയിട്ടുള്ള വകതിരിവുള്ള കുട്ടി, അവനെയും സ്വീകരിക്കുകയില്ല. എന്തുകൊണ്ടാണ് മൂന്ന് പേരെ സ്വീകരിക്കാത്തത്? കാഫറും ഫാസിഖും മുസ്ലിമീങ്ങളെ പഴപ്പിക്കാൻ വേണ്ടി, അവരുടെ ദീൻ ഫസാദാക്കാൻ വേണ്ടി, നോമ്പ് നഷ്ടപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ ശരിയല്ലാത്ത ദിവസം നോമ്പ് നിൽക്കാൻ വേണ്ടി സാക്ഷി പറയാൻ സാധ്യതയുണ്ട്. ചെറിയ കുട്ടികൾക്ക് തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അതിലായിരിക്കണം എന്ന് പറഞ്ഞു. ഇനി അടുത്ത മസല, ഈ മാസം കാണുക എന്നുള്ളത് ലോകത്തെവിടെയെങ്കിലും കണ്ടാൽ മതിയോ, അത് ഓരോ നാട്ടിലും കാണേണ്ടതുണ്ടോ? വളരെ അറിയപ്പെട്ടൊരു മസലയാണ്, അഭിപ്രായ വ്യത്യാസമുള്ള മസലയാണ്. ഒന്നാമതായി, ചന്ദ്രന്റെ ഉദയസ്ഥാനം മതാലയ അഥവാ ചന്ദ്രൻ ഉദിക്കുന്നത് എല്ലാ നാട്ടിലും ഒരേ സ്ഥാനത്തായിരിക്കില്ല അഥവാ എല്ലാ നാട്ടിലും ഒരേ ദിവസമായിരിക്കില്ല എന്നുള്ളതിൻ്റെ കാര്യത്തിൽ തർക്കമില്ല, അത് തർക്കമില്ലാത്ത കാര്യമാണ്. എവിടെയാണ് അഭിപ്രായ വ്യത്യാസം? ഇത് നമ്മൾ റമദാനിന്റെ കാര്യത്തിലും അറബി മാസങ്ങളുടെ മറ്റു മാസങ്ങളുടെ കാര്യത്തിൽ പരിഗണിക്കേണ്ടതുണ്ടോ? ഒറ്റ കാഴ്ച മതിയോ അതല്ല ഓരോ നാട്ടിലും കാണേണ്ടതുണ്ടോ? ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിന് മുമ്പ്, അഭിപ്രായ വ്യത്യാസം മനസ്സിലാക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉലമാക്കൾ നാടുകളെ മൂന്നായി വേർതിരിച്ചിട്ടുണ്ട്. നാടുകൾ എന്ന് പറയുമ്പോൾ മൂന്നായി വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന്, തബാഉദുൽ ബുൽദാനി ജിദ്ദൻ, വളരെ ദൂരത്തുള്ള നാടുകൾ. അതിന് ഫിഖ്ഹിന്റെ കിതാബുകൾ ഉദാഹരണമായിട്ട് പറയാം, കൽ അന്തലുസി വ ഖുറാസാൻ. ഖുറാസാനും അന്തലുസും പോലെ. എന്താണ് അന്തലുസ്? അന്തലുസ് എന്ന് പറയുന്നത് ഇന്നത്തെ സ്പെയിൻ, ഖുറാസാൻ എന്ന് പറയുന്നത് ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ. ഈ രാജ്യങ്ങൾ പഴയ കാലത്ത് അറബികൾക്കറിയുന്ന, മുസ്ലിമികൾക്കറിയുന്ന ഏറ്റവും ദൂരത്തുള്ള, കിഴക്ക് ഭാഗത്ത് ഏറ്റവും ദൂരത്തുള്ള രാജ്യമാണ് ഖുറാസാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്ത് ഏറ്റവും ദൂരത്തുള്ള നാടാണ് അന്തലുസ്. ഇത് രണ്ടും തമ്മിൽ വലിയ ദൂരമുണ്ട്. ഇതുപോലെയുള്ള വളരെ വിദൂരത്തുള്ള നാടുകളാണെങ്കിൽ ഈ നാടുകളിൽ വ്യത്യസ്ത ദിവസത്തിലായിരിക്കണം, അല്ലെങ്കിൽ അവിടെ മാസപ്പിറവി ഒരു ഒരു സ്ഥലത്തെ പിറവി അടുത്ത സ്ഥലത്തേക്ക് ബാധകമല്ല എന്നതിൽ ഇത്തിഫാക്കുണ്ട്. അതോ ഖുറസാനിൽ കണ്ടത് അന്തലുസിൽ സ്വീകാര്യമല്ല എന്ന കാര്യത്തിൽ ഇത്തിഫാക്കുണ്ടെന്ന് ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർ റഹിമഹുള്ള, അതുപോലെ ഹാഫിദ് നവവി റഹിമഹുള്ള തുടങ്ങിയ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ തർക്കമില്ല. രണ്ടാമത്തേത്, തതഖാറബുൽ ബുൽദാൻ കൽബലദിൽ വാഹിദ്, നാടുകൾ വളരെ അടുത്ത് ഒരേ നാട് പോലെ. അങ്ങനെയാണെങ്കിൽ അവരുടെ കാഴ്ച അത് ഒരുപോലെയാണ്, അവർക്ക് ഒരു കാഴ്ച മതി. ഒരു സ്ഥലത്ത് കണ്ടാൽ അത് രണ്ടാമത്തെ സ്ഥലത്തിനും ബാധകമാണ്. ഇതിലും ഇത്തിഫാക്കുണ്ട്. ഈ കാര്യത്തിലും പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട്. ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളതാണ്. അതാണിപ്പോൾ ഈ ഗൾഫിലൊക്കെ നടക്കുന്നത്. യു എയിൽ മാസം കാണാറില്ല, ചില വർഷങ്ങൾ മാസം കാണാറില്ല. സൗദി അറേബ്യയിൽ കണ്ടത് ഇവർ സ്വീകരിക്കുന്നുണ്ട്. കാരണം ഇതൊരു രാജ്യം പോലെയാണ്, ഒരു നാട് പോലെയാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ രൂപം. ഇനി മൂന്നാമത്തേത്, അടുത്തുള്ള നാടുകളാണ് എന്നാൽ ഒരേ നാട് പോലെ എന്ന് പറയാൻ സാധിക്കില്ല. ഖുറാസാനും അന്തലുസും എന്ന് പറഞ്ഞതുപോലെ ഇത്രയും അകലെയുമല്ല, ഇടത്തരമായിട്ടുള്ള സ്ഥലങ്ങൾ, ഇടത്തരം ദൂരമുള്ള പ്രദേശങ്ങൾ. അത്തരം സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്ത് കാഴ്ച മറ്റൊരു സ്ഥലത്തേക്ക് ബാധകമാകുമോ? പണ്ഡിതന്മാർക്ക് ആ വിഷയത്തിലാണ് രണ്ടഭിപ്രായമുള്ളത്. ഒന്നാമത്തെ അഭിപ്രായം, എല്ലാവർക്കും നിരുപാധികം നിർബന്ധമാകും ഒരു സ്ഥലത്ത് കണ്ടാൽ മറ്റെല്ലാ നാടുകൾക്കും അത് ബാധകമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂമു ലിറുയ്യതിഹി, കണ്ടാൽ നിങ്ങൾ നോമ്പ് നിൽക്കുക. നിങ്ങൾ എന്ന് പറയുന്ന ആരാണ്? എല്ലാ മുസ്ലിമുകളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അത് ബാധകമാണ്. ഈ അഭിപ്രായമാണ് ബഹുഭൂരിപക്ഷം ഫുഖഹാക്കൾക്കും ഉള്ളത്. ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഈ അഭിപ്രായക്കാരാണ്. പ്രത്യേകം മനസ്സിലാക്കാം, ആദ്യത്തെ രണ്ട് വിഭാഗങ്ങൾ നമ്മൾ ഒഴിവാക്കി, വളരെ ദൂരത്തുള്ള നാടുകളും വളരെ അടുത്തുള്ള നാടുകളും, അതല്ലാത്ത ഇടത്തരം അകലമുള്ള നാടുകളെ കുറിച്ചാണ് പറയുന്നത്. അതിലൊരു സ്ഥലത്ത് കണ്ടാൽ മറ്റെല്ലാ സ്ഥലത്തും ബാധകമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം അതാണ്. ഇത് ദൂരെയുള്ള നാടുകൾക്ക് ബാധകമല്ല. അല്ല, ഇപ്പം ചില ആളുകൾ ലോകത്ത് മുഴുവൻ ഒരു പെരുന്നാൾ, അങ്ങനൊരു ആശയം ഇല്ല. അത് ഇജ്മാനെതിരാണ്, ലോകത്ത് എല്ലാ സ്ഥലത്തും ഒരു പെരുന്നാൾ എന്നുള്ളത്. അങ്ങനെ അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഇടത്തരം ദൂരമുള്ള നാടുകളെക്കുറിച്ച് അതിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. അതിൽ ആ നാടുകൾക്ക് മുഴുവൻ ഒരു കാഴ്ച മതി എന്ന് പറഞ്ഞവരാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാർ. രണ്ടാമത്തെ അഭിപ്രായം, ഇങ്ങനെ ദൂരമുള്ള, വളരെ വിദൂരത്തല്ലെങ്കിലും ഇടത്തരമായിട്ടുള്ള ദൂരമുള്ള നാടുകളിൽ അവിടെ ഒരു സ്ഥലത്ത് കണ്ടവർക്ക് അവിടെ അമൽ ചെയ്യാം, മറ്റു നാടുകൾക്ക് അത് ബാധകമല്ല എന്ന അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അങ്ങനെ പറഞ്ഞതിൽ ഏറ്റവും പഴയ ആളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം അതാണ്. അതിനുശേഷം താബിഈങ്ങളായ ഇക്രിമ, അതുപോലെ അൽ ഖാസിം ഇബ്നു മുഹമ്മദ്, അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേരക്കുട്ടിയായ ഫുഖഹാഉൽ മദീന, മദീനയിലെ ഏഴ് ഫുഖഹാക്കൾ എന്ന് പറഞ്ഞ ഏഴുപേരിൽപ്പെട്ട ആളാണ്. അതുപോലെ ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി റഹിമഹുള്ള, അതുപോലെ ഷാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായമൊക്കെ ഇതാണ്, ഓരോ നാട്ടിലും കാണേണ്ടതുണ്ട് എന്നതാണ്. ഇതിലേതാണ് ശരി? ഈ രണ്ടാമത്തെ അഭിപ്രായമാണ് തെളിവുകളോട് കൂടുതൽ യോജിച്ചത്. എന്തുകൊണ്ടാണ്? നാല് തെളിവുകളുണ്ട്. ഒന്ന്, ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനെ കുറിച്ച് പറഞ്ഞത്, ഫമൻ ഷഹിദ മിൻകും ഷഹ്റ ഫലിസും, ആരാണോ ആ മാസത്തിന് ഹിലാലിന് സാക്ഷിയായത് അവൻ നോമ്പ് നോൽക്കട്ടെ. അതുപോലെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞത്, സൂമു ലിറുയ്യതിഹി, നിങ്ങൾ മാസം കണ്ടാൽ നോമ്പ് നോൽക്കുക. ഇവിടെ കുറച്ച് ദൂരെയുള്ള ഒരു നാട്ടിൽ ഒരാൾ മാസം കണ്ടാൽ, നമ്മൾ മാസം കണ്ടിട്ടുണ്ടോ? നമ്മൾ മാസം കണ്ടിട്ടില്ല. നമ്മൾ യഥാർത്ഥത്തിൽ മാസം കണ്ടിട്ടുമില്ല. മാസം കണ്ട ഒരാളുടെ വിധി നമുക്ക് ബാധകമാണെന്നും പറയാനും സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്വന്തം നാട്ടിൽ കാണുമ്പോൾ നമ്മൾ തന്നെ പോയി കാണണമെന്നില്ല, നമുക്ക് പകരം ഒരാൾ പോയി കണ്ടു എന്ന് പറയാം. നമ്മുടെ ഒരു പ്രതിനിധി മാസം കാണുന്നുണ്ട്. എന്നാൽ വേറൊരു നാട്ടിൽ കാണുന്ന ഒരാൾ, അയാൾ നമ്മുടെ പ്രതിനിധിയല്ല. ഒന്നാമത്തെ തെളിവ്. രണ്ടാമത്തെ തെളിവ് ഖിയാസാണ്. ഖിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദിവസത്തെ സമയം നിർണ്ണയിക്കുന്നത് നമ്മൾ നാടുകളുടെ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ടാണ്, പരിഗണിച്ചുകൊണ്ടാണ്. നോമ്പിന്റെ കാര്യത്തിൽ തന്നെ, നോമ്പിന്റെ കാര്യത്തിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള സമയനിർണയമുണ്ട്. ഒന്ന് ദിനം പ്രതിയുള്ള ദൈനംദിന സമയമുണ്ട്, മാസത്തെ സമയമുണ്ട്. ദിവസത്തെ സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? നോമ്പ് തുടങ്ങാനും മുറിക്കാനുമുള്ള സമയം, ഫജറും മഗ്‌റിബും. അത് നോമ്പിന് നമ്മൾ സമയം നോക്കുന്ന ഒരു സന്ദർഭമാണ്, ഒരു സാഹചര്യമാണ്. രണ്ടാമത്തേത് റമദാന്റെ തുടക്കവും ശവ്വാലിന്റെ തുടക്കവും. ഇപ്പോൾ നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന സമയം ഈ രണ്ട് സമയങ്ങളാണ്. ഇതിൽ ദിനേനയുള്ള ഈ സമയനിശ്ചയം ഫജറും മഗ്‌റിബും, അത് നമ്മൾ തീരുമാനിക്കുന്നത് സ്വന്തം നാട്ടിലാണോ ദൂരെയുള്ള നാടുകളിലെ നോക്കിയിട്ടാണോ? സ്വന്തം നാട്ടിലെ കണക്ക് നോക്കിയിട്ടാണ് അല്ലേ? അപ്പൊ അതുപോലെ തന്നെയാണ് ഈ മാസം തുടങ്ങുന്നതും, ദിവസം തുടങ്ങുന്നതും, മാസം തുടങ്ങുന്നതും അതുപോലെ തന്നെയാണ്. നോമ്പ് തുടങ്ങിയതുപോലെ തന്നെയാണ് റമദാൻ മാസം തുടങ്ങുന്നതും. ഇത് ഖിയാസുൻ ജലി, വളരെ വ്യക്തമായ ഖിയാസാണ് എന്ന് പറഞ്ഞത് ഷെയ്ഖ് ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഷറഹുൽ മുംതിഅ എന്ന ഫിഖ്ഹിന്റെ കിതാബിലാണ്. അടുത്ത ദലീല്, മൂന്നാമത്തെ ഒരു ദലീല്, കുറച്ചുകൂടി വ്യക്തമായ ദലീലാണ്. ഹദീസ് ഖുറൈബ് എന്നറിയപ്പെടുന്ന ഹദീസ്. ഈ ഹദീസ് കുറച്ച് ദീർഘമാണ്. ചുരുക്കി പറഞ്ഞാൽ ഖുറൈബ് എന്ന് പറയുന്ന ഒരു താബിഈ, അദ്ദേഹം ഷാമിലേക്ക് പോയി. ഉമ്മുൽ ഫദ്ൽ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തെ ഒരാവശ്യത്തിന് വേണ്ടി ഷാമിലേക്ക് പറഞ്ഞയച്ചു, മദീനയിൽ നിന്ന് ഷാമിലേക്ക് പറഞ്ഞയച്ചു. ഷാമില് അന്ന് ഭരിക്കുന്നത് മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. അവിടെ അവർ മാസം കണ്ട് ഒരു ദിവസം നേരത്തെ തുടങ്ങിയിട്ടുണ്ട്, നോമ്പ് തുടങ്ങിയിട്ടുണ്ട്. തിരിച്ചു വന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഇദ്ദേഹം കണ്ടുമുട്ടി മദീനയിൽ വെച്ച്, മാസത്തിന്റെ അവസാനം വെച്ച്. മാസത്തിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ ഷാമിൽ 30 പൂർത്തിയായിട്ടുണ്ട്. ഷാമിൽ 30 പൂർത്തിയായിട്ടുണ്ട്, ഇദ്ദേഹത്തിന് 30 നോമ്പായി. പക്ഷെ മദീനയിൽ ഒരു ദിവസം വൈകി തുടങ്ങിയതുകൊണ്ട് അന്ന് അവിടെ 29. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായി ഇദ്ദേഹം സംസാരിക്കുകയാണ്. അങ്ങനെ ഹിലാലിന്റെ മസല വന്നു. ഫഖാല, അപ്പൊ ഇബ്നു അബ്ബാസ് ചോദിച്ചു, മത്താ റഅയ്തുമുൽ ഹിലാൽ, നിങ്ങൾ എന്നാണ് അവിടെ മാസം കണ്ടത്? ഫഖുൽതു റഅയ്നാഹു ലൈലത്തുൽ ജുമുഅ, ഞങ്ങൾ ഒരു ദിവസം വ്യാഴാഴ്ചയാണ് അവിടെ തുടങ്ങിയത്, ഒരു വ്യാഴാഴ്ചയാണ് ഞങ്ങൾ തുടങ്ങിയത്, വെള്ളി ഇവിടെ രാവിലെയാണ് തുടങ്ങിയത്. ഫഖാല അൻത റഅയ്തഹു, അപ്പൊ ഇബ്നു അബ്ബാസ് ഒന്നുകൂടി ഉറപ്പുവരുത്താൻ ചോദിച്ചു, നീ മാസം കണ്ടോ? ഫഖുൽതു നഅം വറാഹു അന്നാസ്, ഞാനും കണ്ടിട്ടുണ്ട്, ബാക്കിയുള്ള ആളുകളൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. വസ്വാമു വസ്വാമു മുആവിയ, ജനങ്ങളൊക്കെ നോമ്പ് തുടങ്ങി, മുആവിയ റളിയല്ലാഹു അൻഹു നോമ്പ് തുടങ്ങാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഫഖാല, അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണ്? അപ്പോൾ അവിടുത്തെ കാഴ്ച പ്രകാരം 30 കഴിഞ്ഞു, നാളെ പെരുന്നാളാണ്. ലോകം മുഴുവൻ ഒരു ദിവസം പെരുന്നാൾ എന്ന് പറയുന്നവർക്കും അതുപോലെ ഒറ്റക്കാഴ്ച എന്ന് പറയുന്നവർക്കൊക്കെ എന്തായിരിക്കണം? പിറ്റേ ദിവസം പെരുന്നാൾ ആഘോഷിക്കണം. പക്ഷേ എന്താണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ലാകിന്നറ ഐനാഹു ലൈലത്തെ സബ്ത്, ഞങ്ങൾ ഇവിടെ കണ്ടത് വെള്ളിയാഴ്ചയാണ്, ശനി രാവിലെയാണ് കണ്ടത്, ശനിയാഴ്ച രാവിലെയാണ് കണ്ടത്, ഒരു ദിവസം വൈകിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 29 ആയിട്ടുള്ളൂ. ഫലാ നസാലു നസൂമു ഹത്താ നുക്മില 30 ഔ നറാ, അതുകൊണ്ട് ഇവിടെ 30 പൂർത്തിയാകുന്നത് വരെ, അല്ലെങ്കിൽ മാസം കാണുന്നത് വരെ ഞങ്ങൾ നോമ്പ് തുടരും എന്ന് പറഞ്ഞു. ഫഖുൽതു, അപ്പൊ ഈ ഖുറൈബ് റഹിമഹുള്ള അദ്ദേഹം ഒന്നുകൂടി ഉറപ്പുവരുത്താൻ അദ്ദേഹം അങ്ങോട്ട് ചോദിച്ചു, അവലാ തക്തഫി ബിറുയ്യത്തി മുആവിയ വസിയാമിഹി, മുആവിയയുടെ കാഴ്ച പോരെ, മുആവിയ നോമ്പ് തുറ്റത് പോരെ താങ്കൾക്ക് എന്ന് ചോദിച്ചു. ഫഖാല ലാ ഹാകദ അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പോരാ, ഇതാണ് റസൂൽ പഠിപ്പിച്ചത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വന്തം ഇജ്തിഹാദ് അല്ല, ഇങ്ങനെയാണ് റസൂൽ പഠിപ്പിച്ചത് എന്നുകൂടി പറഞ്ഞു. ഇത് വ്യക്തമായൊരു തെളിവാണ്. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ ഈ വിഷയം ചർച്ച ചെയ്തതിന് ശേഷം പറയുകയാണ്, വലിഅന്ന ഫീഹി അസ്റൻ മർഫുആ, ഈ വിഷയത്തിൽ മർഫുആയ ഒരു അസറുണ്ട്, ഒരു സഹാബിയുടെ വാക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക്, വഹുവ ഖൗലു സാഹിബിൻ കബീർ, വലിയൊരു സഹാബിയാണ്, പ്രായം കൊണ്ട് ചെറുപ്പമാണെങ്കിലും എൽമു കൊണ്ട് വലിയൊരു സഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ലാ മുഖാലിഫ ലഹു മിന സഹാബ, അദ്ദേഹത്തിന് എതിരായി സഹാബത്ത് ആരും ഇല്ലതാണ്. അപ്പൊ ഇതാണ് ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞത്. ഇത് എത്രാമത്തെ തെളിവാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന്, ആയത്തിൽ പറഞ്ഞ കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ കാണുന്നില്ല, നമ്മുടെ ഒരു പ്രതിനിധിയും കാണുന്നില്ല. രണ്ടാമത്തേത് ഖിയാസ്. മൂന്നാമത്തേത് ഖുറൈബിന്റെ ഈ ഹദീസ്. ഈ നാലാമത് നമുക്ക് മനസ്സിലാക്കാവുന്ന, ഇതിനനുകൂലമായി പരിഗണിക്കാവുന്ന മറ്റൊരു തെളിവ്, ഇങ്ങനെ ആയിരുന്നെങ്കിൽ, അഥവാ ഒറ്റക്കാഴ്ച മതിയായിരുന്നെങ്കിൽ മുൻഗാമികൾ എന്ത് ചെയ്യുമായിരുന്നു? പരസ്പരം കാഴ്ചയുടെ വിഷയത്തിൽ കത്തുകൾ എഴുതുമായിരുന്നു, ഇന്ന നാട്ടിൽ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് പരസ്പരം വിവരം അറിയിക്കുമായിരുന്നു. അങ്ങനെ ഒരു സംഭവം നടന്നതായി ചരിത്രത്തിൽ കാണുന്നില്ല. ഇപ്പൊ ചില ആളുകൾ ഇതിന് മറുപടി പറയാം, എങ്ങനെ? അന്ന് അറിയിക്കാനുള്ള സംവിധാനമില്ല, ഇവിടെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പിറ്റേ ദിവസം തന്നെ ദൂരെയുള്ള നാട്ടിൽ യാത്ര ചെയ്ത് എത്തുകയില്ല. ചിലപ്പോൾ ഷാമിൽ കണ്ട കാര്യം മദീനയിൽ അറിയിക്കണമെങ്കിൽ ഒരു മാസത്തെ യാത്രയുണ്ട്. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്, നോമ്പ് കളാക്കാൻ പറ്റും. ഇപ്പോൾ ഷാമിൽ തുടങ്ങിയ ആ ഒന്നാമത്തെ ദിവസം, അത് ഒരു മാസം കൊണ്ട് യാത്ര ചെയ്താൽ മദീനയിലെത്താം. ഒരു മാസം യാത്ര ചെയ്ത് മദീനയിൽ എത്തിയിട്ട് എന്ത് പറഞ്ഞ് ഇവരെ അറിയിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് നോമ്പ് കളാക്കാൻ പറ്റും, ആ ഒരു ദിവസം നോമ്പ് നോറ്റു കിട്ടാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ പോലും നോമ്പിൻ്റെ അവസാനത്തിലെത്തിയാൽ അവർക്ക് പെരുന്നാളിൻ്റെ കാഴ്ചയുടെ കാര്യത്തിൽ അത് പരിഗണിക്കാം. 30 ആയാൽ പിന്നെ മാസം കാണാൻ പോകേണ്ടതില്ല. അപ്പം അങ്ങനെയൊന്നും ചെയ്തതായി മുൻകാലത്ത് സംഭവിച്ചതായി കാണുന്നില്ല. ഇത് തന്നെയാണ് ഇന്നത്തെ അധിക ഫത്വ കമ്മിറ്റികളുടെയും മുസ്ലിം ലോകത്തുള്ള പണ്ഡിതന്മാരുടെ കമ്മിറ്റികളുടെയും ഒക്കെ അഭിപ്രായം. അള്ളാഹു അലം. അടുത്ത മസല, ഒരാൾ ഒറ്റക്കാണ് മാസം കാണുന്നതെങ്കിലോ, നമ്മൾ മാസം കണ്ടു, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഒറ്റക്ക് നോമ്പ് നോൽക്കാമോ നോമ്പെടുക്കാമോ പാടില്ലേ? ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഒറ്റക്ക് നോമ്പ് നോൽക്കാം, ഇതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഒരാൾ മാസം കണ്ടാൽ അവൻ ഒറ്റക്ക് നോമ്പ് നോൽക്കാം. അവൻ്റെ കാഴ്ച വലിയ നമ്മൾ അംഗീകരിച്ചിട്ടില്ല, മുസ്ലിമീങ്ങൾ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവൻ ഒറ്റക്ക് നോമ്പെടുക്കാമോ നോമ്പെടുക്കാം എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. നാല് മദ്ഹബിൻ്റെ അഭിപ്രായം ഇതാണ്. കാരണം എന്താണ്? ഫമൻ ഷഹിദ മിൻകും ഷഹറ ഫലിയസും, മാസത്തിന് ആരാണോ സാക്ഷിയായത് അവൻ നോമ്പ് നോൽക്കട്ടെ. അപ്പോൾ മാസം ആയിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ നോമ്പ് നോൽക്കാം. സൂമൂലു റുഅ്യതിഹി, കണ്ടാൽ നിങ്ങൾ നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞു. മറ്റൊരഭിപ്രായം, അവൻ ഒറ്റക്ക് നോമ്പ് നോൽക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ പറഞ്ഞവരാണ് ഇമാം അതാ റഹിമഹുല്ലാ, അതുപോലെ ഇസ്ഹാഖ് ബിൻ റാഹവൈ, ഇബ്നു തൈമിയ റഹിമഹുല്ലാ. ഇബ്നു തൈമിയയുടെ അഭിപ്രായം ഇതാണ്, ഒറ്റക്ക് നോമ്പ് നോൽക്കാൻ പാടില്ല എന്നാണ്. കാരണം എന്താണ്? അറിയപ്പെട്ട ഹദീസ് അബു ഹുറൈറ റളിയല്ലാഹു നിന്ന് തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള സഹിഹായ ഹദീസ്, അസ്സൗമു യൗമ തസ്സൗമൂൻ, നിങ്ങളെല്ലാവരും നോമ്പ് നോൽക്കുന്ന ദിവസമാണ് നോമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഈ ഹദീസ് കാണാത്തവരല്ല. അവർ ഈ ഹദീസിന് മറുപടി പറഞ്ഞിട്ടുള്ളത് എന്താണ്? നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസമാണ് നോമ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങളെല്ലാവരും കൂടി ഒരു ദിവസം നോമ്പ് നോറ്റു, അവർക്ക് തെറ്റുപറ്റി, അന്നായിരുന്നില്ല റമദാൻ, അവർ മാസം കാണാത്തതാണ്, മേഘം കൊണ്ട് മറിഞ്ഞു പോയതാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് മാസം കാണാത്തതാണ് എന്ന് വന്നാലും അവർക്ക് തെറ്റില്ല, അവരുടെ നോമ്പ് ശരിയാണ്. അല്ലെങ്കിൽ പെരുന്നാൾ ആഘോഷിച്ചത് തെറ്റായിട്ടായിരുന്നു ജനങ്ങളെല്ലാവരും കൂടി, പക്ഷെ ആ തെറ്റുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല, കുറ്റക്കാരല്ല എന്ന് മാത്രമാണ് ഈ ഹദീസിൻ്റെ അർത്ഥം. അപ്പോൾ ഒറ്റക്ക് നോമ്പ് നോറ്റ ഒരാൾക്ക്, ഒറ്റക്ക് മാസം കണ്ട ഒരാൾക്ക് നോമ്പ് എടുക്കാം. അടുത്ത മസല, റമദാൻ മാസം തുടങ്ങുന്നത് കാഴ്ച കൊണ്ടാണ്, കണക്ക് കൊണ്ടല്ല എന്ന് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. ഉസ്താദ് ഹസൻ പറഞ്ഞത് ഫഖ്ദുറൂ ലഹു 30 യൗമൻ, മാസം കണ്ടിട്ടില്ലെങ്കിൽ 30 പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞത്. കണക്ക് കൂട്ടി റമദാന്റെ തുടക്കമായിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഹദീസിനെ അങ്ങനെ ചിലർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഈ ഹദീസിൽ കണക്ക് കൂട്ടാൻ പറഞ്ഞല്ലോ, 30 വരെ നിങ്ങൾ കണക്കനുസരിച്ച് 30 ആകുന്നെന്ന് റമദാൻ തുടങ്ങുക എന്ന് പറഞ്ഞല്ലോ. അപ്പം മൊത്തത്തിൽ കണക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ഗോളശാസ്ത്രം അനുസരിച്ച് നോമ്പ് തുടങ്ങാനും അവസാനിപ്പിക്കാനുമുള്ള തെളിവാണ് ഈ ഹദീസ് എന്ന് ചിലർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഈ വ്യാഖ്യാനം ഇജ്മാഇനെതിരാണ്, പുത്തൻവാദമാണ് എന്ന് ഇമാം ഖുർത്തുബി അതുപോലെ ഇമാം ജസ്സാസ് റഹിമഹുമുള്ള അവരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒരാൾ നോമ്പിനിടയിൽ മറ്റൊരു നാട്ടിലേക്ക് പോയാൽ അവിടെ മാസപ്പിറവി വേറെ ദിവസമാണ് കണ്ടിട്ടുള്ളത്, അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ അവൻ ഏത് നാട്ടുകാരുടെ കൂടെയാണ് നോമ്പ് നോൽക്കേണ്ടത്? ഉദാഹരണത്തിന് ഗൾഫിലുള്ള ഒരാൾ ഇവിടെ നേരത്തെ നോമ്പ് തുടങ്ങിയിട്ടുണ്ട്, അയാൾ നാട്ടിലേക്ക് പോയി, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നു, അവിടെ ഒരു ദിവസം വൈകിട്ടാണ് നോമ്പ് തുടങ്ങിയിട്ടുള്ളത്, ഗൾഫിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ 29 മാസം കണ്ടു, റമദാൻ 29 ഇവിടെ പെരുന്നാളായി, പിറ്റേ ദിവസം പെരുന്നാളാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇയാൾക്ക് 28 ആയിട്ടുള്ളൂ, കാരണം നാട്ടിലൊരു ദിവസം വൈകി തുടങ്ങിയതാണ്, റമദാൻ 10 ഇങ്ങോട്ട് വന്നത്, 9 നോമ്പ് നോറ്റിട്ട് വന്നതാണ്, ഇവിടെ 10. അങ്ങനെ മാസം തീരുന്ന സമയത്ത് ഇയാൾക്ക് 28 നോമ്പേ ആയിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഇയാള് എവിടെയാണോ ഇപ്പോൾ ഉള്ളത്? ഈ നാട്ടിലാണ്. അപ്പൊ ഈ നാട്ടുകാരുടെ വിധിയാണ്, ഇവിടെ 28 ദിവസം നോമ്പ് നോട്ട് ഒരാളുടെ ഹുക്കം എന്താണ്? ഒരു ദിവസം കള ആക്കണം, അതുപോലെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം കള ആക്കണം. നേരെ തിരിച്ചാണെങ്കിലോ, ഇവിടെ നാട്ടിലേക്ക് പോയതാണെങ്കിലോ, നാട്ടിലേക്ക് പോയാൾ നാട്ടിൽ എത്തിയപ്പോൾ അവിടെ ഒരു ദിവസം വൈകിയാണ് തുടങ്ങിയിട്ടുള്ളത്, അപ്പൊ ഇയാൾക്ക് ഒരു നോമ്പ് അധികം കിട്ടി, ഇവിടെ ഒരു ദിവസം നേരത്തെ തുടങ്ങിയതാണ്. അങ്ങനെ നാട്ടിൽ 30 പൂർത്തിയായി, അപ്പൊ ഇയാൾക്ക് 31 നോമ്പായി. നാട്ടിൽ റമദാൻ 30 ഇയാൾക്ക് 31, അന്ന് ഇയാൾ നോമ്പ് നോൽക്കണോ? നോമ്പ് നോൽക്കണം. കാരണം എന്താണ്? എന്താണ് ഇവിടെ വ്യത്യാസം? ഇരുപത്തെട്ട് ആകുന്ന അവസ്ഥയിൽ ഒരു നോമ്പ് നോറ്റ് വീട്ടണം എന്ന് പറയാൻ കാരണം ഒരിക്കലും ഒരു അറബി മാസം ഹിജ്റ മാസം ഇരുപത്തെട്ട് ഉണ്ടാവില്ല, ഇരുപത്തൊമ്പത് അല്ലെങ്കിൽ മുപ്പത്, ഹദീസിൽ വന്നിട്ടുള്ളത് ഇരുപത്തൊമ്പതോ മുപ്പതേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അയാൾക്ക് മാസം റമദാൻ മാസം നോമ്പ് നോറ്റു എന്ന് പറയാൻ സാധിക്കില്ല. മാസം എന്ന് പറയണമെങ്കിൽ ഇരുപത്തൊമ്പത് വേണം മിനിമം. എന്നാൽ മുപ്പത്തി ഒന്ന് നോൽക്കാൻ പറയാൻ കാരണം എന്താണ്? ആ മുപ്പത്തി ഒന്ന് അത് അവൻ ഏത് നാട്ടിലാണോ നിൽക്കുന്നത് ആ നാട്ടുകാരുടെ കൂടെ ആവാൻ വേണ്ടി നോറ്റതാണ്. അവനൊരു നഷ്ടവും സംഭവിക്കുന്നില്ല, റമദാൻ ഒരു ദിവസം കുറഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ നോമ്പ് അവൻ നോൽക്കേണ്ടതുണ്ട്. ഇനിയും അടുത്തൊരു മസാല, നോമ്പ് നോൽക്കുമ്പോഴുള്ള ദുആ. അങ്ങനെ ഒരു ദുആ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗലായി വന്നിട്ടില്ല, പക്ഷേ സഹാബത്തിൻ്റെ വാക്കായി ഒരു ദുആ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്താണത്? ഇമാം ബഗവി റഹിമഹുല്ലാ മുഅ്ജമു സഹാബ എന്ന കിതാബിൽ ഉദ്ധരിച്ച സഹിഹായ സനദോടു കൂടി വന്നിട്ടുള്ള ഹദീസ് അസറാണ്. അല്ലാഹുമ്മ അദ്ഖിൽഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ, അള്ളാഹുവിൻ നിർഭയത്വവും ഈമാനുമുള്ള അവസ്ഥയിൽ ഈ മാസം ഞങ്ങൾക്ക് നീ നൽകണമേ. വസ്സലാമത്തി വൽ ഇസ്ലാം, സുരക്ഷിതത്വവും അതുപോലെ ഇസ്ലാമുമുള്ള അവസ്ഥയിൽ മുസ്ലിങ്ങളായിക്കൊണ്ട് ഈ മാസം കഴിഞ്ഞുകൂടാൻ തൗഫീഖ് നൽകണേ. വ ജവാസിം മിന ശൈത്താൻ, പിശാജിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുന്ന അവസ്ഥ. വറുദ്വാനി മിന റഹ്മാൻ, അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ള അവസ്ഥയും നൽകണേ എന്ന് പറഞ്ഞുകൊണ്ടൊരു ദുആ സഹാബത്തിൻ്റെതായി വന്നിട്ടുണ്ട്. അത് ചൊല്ലാവുന്നതാണ്. അടുത്ത മസല, നമ്മൾ പറഞ്ഞു റമദാന് തുടക്കത്തിൽ ഒരു സാക്ഷി മതി, പക്ഷെ ഷവ്വാലിന് രണ്ട് സാക്ഷികൾ വേണം. ഷവ്വാൽ മാസം ആയി എന്ന് പറയാൻ, പെരുന്നാൾ ആഘോഷിക്കാൻ രണ്ട് സാക്ഷികൾ വേണം. അത് ഇജ്മാ ഉണ്ട് എന്നാണ് ഇമാം തിർമിദ് റഹ്മഹുള്ള അതുപോലെ ഇബ്നു അബ്ദുൽ ബർ ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സഹാബത്തിൻ്റെ അസറുകളുണ്ട് ആ വിഷയത്തിൽ. ഇനി ഷവ്വാലിൽ ഒരാൾ മാസം കണ്ടാൽ, ഒരാൾ മാത്രം കണ്ടാലോ? നമ്മൾ റമദാന്റെ കാര്യം പറഞ്ഞു, ഒരാൾ ഒറ്റക്ക് കണ്ടാലും അവൻ നോമ്പ് നോൽക്കാം. എന്നാൽ ഷവ്വാലിൽ ഒരാൾ ഒറ്റക്ക് കാണുകയാണെങ്കിൽ അവൻ നോമ്പ് ഒഴിവാക്കാൻ പറ്റുമോ? റമദാൻ ഇരുപത്തൊമ്പതിന് നമ്മൾ ഒരാൾ മാസം കണ്ടു, അപ്പോൾ പിറ്റേ ദിവസം നോമ്പ് ഒഴിവാക്കാൻ പറ്റുമോ? പെരുന്നാൾ ആഘോഷിക്കാൻ ഏതായാലും പാടില്ല, ജനങ്ങളിൽ നിന്ന് വേറിട്ടുകൊണ്ട്. പക്ഷേ ഒറ്റക്ക് നോമ്പ് ഒഴിവാക്കാൻ പറ്റുമോ? പാടില്ല. കാരണം എന്താണ്? കാരണം നമ്മൾ പറഞ്ഞതാണ്. എന്താണ് കാരണം? രണ്ട് സാക്ഷികൾ വേണം. ഒരാൾ ഒറ്റക്കാണ് മാസം കണ്ടിട്ടുള്ളത്, റമദാൻ ഒഴികെ ബാക്കിയുള്ള മാസങ്ങൾക്കൊക്കെ രണ്ട് സാക്ഷികൾ വേണം. അടുത്ത മസാല, മാസപ്പുറവുമായി ബന്ധപ്പെട്ട് അവസാനത്തെ മസാല, ഷവ്വാലിലെ മാസപ്പിറവി റമദാൻ ഇരുപത്തി ഒമ്പതിന് കണ്ടു, രാത്രിയാണ് കാണുന്നത്. പക്ഷേ ആളുകൾ അറിഞ്ഞിട്ടില്ല, കണ്ടയാളും ഉണ്ടാതിരുന്നു, കണ്ട രണ്ടാളുകൾ അവരും ഉണ്ടാതിരുന്നു. പിറ്റേ ദിവസമാണ് അവർ വന്ന് പറയുന്നത്, പിറ്റേ ദിവസമാണ് തീരുമാനമായത് ഷവ്വാലിൻ്റെ കാര്യം. അങ്ങനെയാണെങ്കിൽ നോമ്പ് ഒഴിവാക്കണോ? പെരുന്നാൾ നമസ്കരിക്കണോ? ളുഹറിൻ്റെ മുമ്പാണെങ്കിൽ അന്ന് നോമ്പ് ഒഴിവാക്കി പെരുന്നാൾ ആഘോഷിക്കണം എന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. ളുഹറിന് ശേഷമാണെങ്കിലോ? ളുഹറിന് ശേഷമാണ് വിവരം അറിയുന്നതെങ്കിൽ, ളുഹറിന് ശേഷമാണ് അറിയുന്നതെങ്കിൽ പെരുന്നാൾ ആഘോഷിക്കാൻ സാധിക്കില്ല, നോമ്പ് ഒഴിവാക്കാം. പക്ഷേ പെരുന്നാൾ നമസ്കരിക്കാൻ പാടില്ല, കാരണം പെരുന്നാൾ നമസ്കാരത്തിൻ്റെ സമയം ളുഹറിന് മുമ്പാണ്. അടുത്ത മസ്അല, ഷെയ്ഖ് തുടർന്ന് പറയുകയാണ്, വയജിബു തബീത്തു നിയ്യത്തിൽ സിയാമിൽ ഫർദ്, നോമ്പുമായി ബന്ധപ്പെട്ട അടുത്ത വിഷയം, യജിബു നിർബന്ധമാണ് തബീത്തു നിയ്യത്തിൽ സിയാമിൽ ഫർദ്, ഫർളായ നോമ്പിന്. ഫർളായ നോമ്പ് എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ്, ഒന്ന് റമദാൻ, രണ്ടാമത് നേർച്ചയാക്കിയ നോമ്പ്, മൂന്നാമത്തത് ഖളാ റമദാനിലെ നോറ്റുവിട്ടാനുള്ള നോമ്പ്. ഈ നിർബന്ധമായിട്ടുള്ള നോമ്പുകൾ മൂന്നിൽ ഏതെങ്കിലും ഒരു നോമ്പ് അത് ശരിയാകണമെങ്കിൽ നിർബന്ധമാണ് തബീത്തു നിയ്യ, നിയ്യത്ത് രാത്രി തന്നെ കരുതേണ്ടതുണ്ട്, രാത്രിയിൽ നിയ്യത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ കാര്യം എന്താണ് തബീത്തു നിയ്യ എന്ന് പറഞ്ഞാൽ? നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ കരുതുക, അത് നാവ് കൊണ്ട് പറയേണ്ടതില്ല. ഒരാൾ നോമ്പിന് അത്തായം കഴിച്ചു, അത് മതി, അത്തായം കഴിച്ചാൽ മനസ്സിലാക്കാം അവൻ നോമ്പ് നോക്കാൻ നിയ്യത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റമദാനായി എന്നുള്ള കാര്യം പരസ്പരം സംസാരിക്കുക, ഇങ്ങനെയുള്ള വളരെ ലളിതമായ കാര്യമാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് വാക്കുകളൊന്നുമില്ല, ഒന്നും ചൊല്ലി പറയേണ്ടതില്ല, അങ്ങനെ റസൂലുള്ള സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല, മനസ്സിൽ കരുതിയാൽ മതി. രണ്ടാമത്തെ കാര്യം, രാത്രി ആയിരിക്കണം നിയ്യത്ത് വെക്കുന്നത്, ഫജ്ർ ആകുന്നതിന് മുമ്പായിരിക്കണം. ഒരാൾ ഫജ്ർ കഴിഞ്ഞിട്ടാണ് എഴുന്നേൽക്കുമ്പോൾ, ഫജ്ർ കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോഴാണ് ചിന്തിക്കുന്നത്, ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് നോമ്പിൻ്റെ കാര്യം ആലോചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ നോമ്പ് ശരിയാകുമോ? ശരിയാവുകയില്ല. കാരണം ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, മല്ലം യുജ്മിഉ സിയാമ ഖബ്ല അൽ ഫജ്രി ഫലാ സിയാമ ലഹു, ആരാണോ ഫജ്റിന് മുമ്പായി നോമ്പിന് നിയ്യത്ത് വെക്കാത്തത് അവന് നോമ്പില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ വന്നിട്ടുണ്ട്, പക്ഷേ ആ ഹദീസ് അതിൽ ളഅഫ് ഉണ്ട്, ദുർബലതയുണ്ട്. പക്ഷേ സഹാബത്ത് പലരും പറഞ്ഞതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഹഫ്സ റളിയല്ലാഹു അൻഹ, അതുപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അവരൊക്കെ പറഞ്ഞതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ രാത്രി തന്നെ നിയ്യത്ത് വെക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ മസല, ഒന്നാമത്തെ നിയത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ കരുതലാണ്, രണ്ടാമത്തേത് അത് രാത്രിയിലായിരിക്കണം, മൂന്നാമത്തേത് ഈ നിയത്ത് മുറിക്കണം എന്ന് മനസ്സിൽ തീരുമാനിച്ചാൽ നോമ്പ് മുറിയും. അവൻ നോമ്പ് മുറിയുന്ന ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ലെങ്കിലും ഒരാൾ റമദാനിൽ പകല് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫർളായ നോമ്പ് നോൽക്കുന്ന സമയത്ത് പകല് മനസ്സിൽ തീരുമാനിച്ചു ഇതാ ഞാൻ നോമ്പ് അവസാനിപ്പിച്ചിരിക്കുന്നു, അങ്ങനെ നിയത്ത് വെച്ചാൽ നോമ്പ് മുറിഞ്ഞു. കാരണം നോമ്പ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് നിയത്തും ഇംസാക്കും. അള്ളാഹുവിനോട് അടുക്കണം എന്ന് മനസ്സിലുള്ള നിയത്ത്, ഇതൊരു ഇബാദത്താണെന്നുള്ള നിയത്ത്, അതിൻ്റെ കൂടെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കൽ, ഈ രണ്ട് കാര്യം കൂടി ചേർന്നാണ് നോമ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിലൊരാൾ ഭക്ഷണം കഴിച്ചാൽ ഏതുപോലെ നോമ്പ് മുറിയുമോ അതുപോലെ നെയ്യത്ത് മാറ്റിയാൽ നോമ്പ് മുറിയും. പക്ഷെ തറദ്ദുദാണെങ്കിലോ, തറദ്ദുദ് എന്ന് പറഞ്ഞാൽ മുറിക്കണോ വേണ്ടേ എന്നുള്ള ചിന്ത വന്നാലോ, അതുകൊണ്ട് കുഴപ്പമില്ല, നോമ്പ് മുറിയുകയില്ല. ഇത് ഫർളിന്റെ കാര്യത്തിലാണ്. എന്നാൽ സുന്നത്താണെങ്കിലോ, സുന്നത്ത് നോമ്പ് ഒരാൾ മുറിക്കണം എന്നുള്ള നെയ്യത്ത് വെച്ചാലോ, ഒരാൾ ശാബാ മാസത്തിൽ കുറേ നോമ്പ് നിൽക്കുകയാണ്, ഇപ്പം നിലവിൽ സുന്നത്താണല്ലോ ശാബാനിൽ നോമ്പ് നിൽക്കൽ, അങ്ങനെ നോമ്പ് നിൽക്കുന്ന ഒരാൾ വിശപ്പ് തോന്നിയപ്പോൾ ഇതാ ഞാൻ നോമ്പ് മുറിച്ചു എന്ന് തീരുമാനിച്ചു, പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മടങ്ങിയാലോ, ഭക്ഷണം കഴിച്ചിട്ടില്ല, അതിൻ്റെ പിന്നെ മനസ്സ് മാറിയാലോ, കുഴപ്പമില്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം ഇൻഷാ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും, സുന്നത്ത് നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഇതാണ് തബീത്തു നിയ്യ എന്നതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. ഇനി ഒരു മസാല, രാവും പകലും ദീർഘിക്കുന്ന നാടുകൾ, അല്ലെ ചില നാടുകളിൽ മാസങ്ങളോളം രാത്രിയായിരിക്കും, സൂര്യൻ ഉദിക്കുകയില്ല, അവിടെ തന്നെ ചൂടുകാലമാകുമ്പോൾ മാസങ്ങളോളം പകലായിരിക്കും, സൂര്യൻ അസ്തമിക്കുകയില്ല, അത്തരം നാടുകളിൽ എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് രണ്ടവസ്ഥയുണ്ടാകും. ഒന്ന്, രാവും പകലും വേർതിരിയുന്ന അവസ്ഥയുണ്ടാകും, അഥവാ രാത്രി കുറേ ദീർഘമായിരിക്കും പക്ഷേ കുറച്ച് സമയം പകലുണ്ടാകും, കുറച്ച് സമയം സൂര്യൻ ഉദിക്കും, പകൽ കുറേ ദീർഘമായിരിക്കും പക്ഷേ കുറച്ച് സമയം രാത്രി ഉണ്ടാകും, 23 മണിക്കൂർ പകലും 1 മണിക്കൂർ രാത്രിയും, അങ്ങനെ സംഭവിക്കാം. അതുപോലെ തന്നെ വളരെ കുറച്ച് സമയം മാത്രം പകൽ, അങ്ങനെ ഉണ്ടാവാം. ഈ വിഷയം പഠിപ്പിക്കുന്ന ഒരു സദസ്സിൽ ഒരാൾ, യൂറോപ്പിൽ നിന്നുള്ള ഒരാൾ പറയുന്ന കേട്ടുണ്ട്, അവരുടെ നാട്ടിൽ സ്വീഡനിൽ അവർ ഒരു സ്ഥലത്ത് 10 മിനിറ്റ് മാത്രം രാത്രിയുള്ള കാലാവസ്ഥ ഉണ്ടാകാറുണ്ട്. അതായത് മഗ്രിബായി, മഗ്രിബിനും ഫജറിനും ഇടയിൽ 10 മിനിറ്റ് സമയം. ഇപ്പോൾ നോമ്പ് തറ, മഗ്രി നമസ്കാരം, ഇഷ, തറാവിഹ് എല്ലാത്തിനും കൂടി 10 മിനിറ്റ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകും. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ആ 23.5 മണിക്കൂറും നോമ്പ് നോൽക്കണം. പക്ഷെ അവരീ മഗ്രിബ്, ഇഷയും, തറാവിഹൊക്കെ എന്ത് ചെയ്യും? അവർക്ക് അതെല്ലാം നിർവഹിക്കാം, സമയം ദീർഘിച്ചാലും പ്രശ്നമില്ല. മഗ്രിബായാൽ നോമ്പ് തുറക്കുക, ഭക്ഷണം കഴിക്കാം, മഗ്രിബ് നമസ്കരിക്കാം, ഇഷ നമസ്കരിക്കാം, തറാവിഹ് നമസ്കരിക്കാം, ഫജ്ർ നമസ്കരിക്കാം, കാരണം അവർക്ക് വേറെ മാർഗമില്ല. എന്നാൽ രാത്രിയും പകലും വേർതിരിയാത്ത അവസ്ഥയാണെങ്കിൽ ഇതേ നാടുകൾ തന്നെ തിരിച്ചു സംഭവിക്കും, പകല് വളരെ ചുരുങ്ങും, പക്ഷെ പരമാവധി 3-3.5 മണിക്കൂറേ പകൽ ചുരുങ്ങുകയുള്ളൂ, 3-3.5 മണിക്കൂർ പകലുണ്ടാകും മിനിമം. കാരണം എന്താണ്? കാരണം ഫജറും, അല്ല, സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതിൻ്റെ ഇടയിൽ 1.5 മണിക്കൂർ സമയം ഉണ്ടാവുള്ളൂ, അങ്ങനത്തെ സാഹചര്യം ഉണ്ടാവും. ഫജർ ആയി സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും തമ്മിൽ 1.5 മണിക്കൂർ സമയം, പക്ഷേ അതിന് 3 മണിക്കൂർ മുമ്പ് ഫജറായിട്ടുണ്ടാകും. ഫജർ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതല്ലല്ലോ, പ്രഭാതം. ഫജർ കഴിഞ്ഞിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് അവർക്ക് സൂര്യൻ ഉദിക്കുന്നത്. അപ്പോൾ അവർക്ക് ഷുറൂഖിന് ഇരിക്കാൻ കുറേ സമയം ഇരിക്കേണ്ടി വരും, 3 മണിക്കൂർ ഇരിക്കേണ്ടി വരും പള്ളിയിൽ. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരെന്ത് ചെയ്യണം? നോമ്പ് ആ സമയത്തിനനുസരിച്ച് തന്നെ നോമ്പ് നോൽക്കണം. എന്നാൽ അവർക്ക് സാധിക്കുന്നില്ലെങ്കിലോ, ഇത്തരം സാഹചര്യങ്ങൾ സാധിക്കാതിരിക്കാൻ സാധ്യത കൂടുതലാണ്, ആരോഗ്യം, ആരോഗ്യപരമായ കാരണങ്ങളുണ്ടാകും. അങ്ങനെ സംഭവിച്ചാൽ നോമ്പ് ഒഴിവാക്കാം. ഒരാൾക്ക് വലിയ മശക്കത്ത്, നമ്മൾ ആദ്യം പറഞ്ഞ കുതിരത്ത് ഇല്ലാതായി കഴിഞ്ഞാൽ, ശരയായ കഴിവ് ഇല്ലാതായി കഴിഞ്ഞാൽ അവർക്ക് നോമ്പ് ഉപേക്ഷിക്കാം. പിന്നെ എപ്പോഴാണോ സാധിക്കുന്നത് അപ്പോൾ കള്ള ആക്കാം. ഈ 23.5 മണിക്കൂറിൻ്റെ നോമ്പ് 3 മണിക്കൂറിൻ്റെ കാലാവസ്ഥ വരുമ്പോൾ നോറ്റ് കൂട്ടിയാൽ മതി. നേരെ മറിച്ച് ഈ 24 മണിക്കൂറും രാത്രി അല്ലെങ്കിൽ 24 മണിക്കൂറും പകലാണെങ്കിലോ, അത്തരം സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ദജ്ജാലിൻ്റെ ഹദീസിൽ പഠിപ്പിച്ചതാണ് അവർ ചെയ്യേണ്ടത്. ദജ്ജാൽ വരുന്ന കാലത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു പറഞ്ഞപ്പോൾ, അന്ന് എന്തുണ്ടാവും? യോമുൻ കസന, ഒരു ദിവസം ഒരു വർഷം പോലെയായിരിക്കും. വയോമുൻ കഷഹർ, അടുത്ത ദിവസം ഒരു മാസത്തിന്റെ ദൈർഘ്യം ഉണ്ടാകും. വയോമുൻ കജുമഅ, അടുത്ത ദിവസം, മൂന്നാമത്തെ ദിവസം ഒരാഴ്ച പോലെ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, ഫദാലിക്കൽ യൗമുല്ലദി കസന, ആ ഒരു വർഷത്തെ ദൈർഘ്യമുള്ള ദിവസമുണ്ടല്ലോ, അ തക്ഫീന ഫീഹി സ്വലാത്തു യൗം, അന്ന് ഒരു ദിവസം നമസ്കാരം മതിയോ എന്ന് സഹാബത്ത് ചോദിച്ചു. അല്ല, ഒരു കൊല്ലം ദൈർഘ്യം ഉണ്ടാകും ഒരു ദിവസത്തിന്, അന്ന് ആകെ 5 വക്ത് നമസ്കരിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ലാ ഉഖ്ദുറു ലഹു ഖദ്റ, അല്ല, നിങ്ങൾ കണക്കുകൂട്ടി നമസ്കരിക്കണം എന്നാ ഇരുപത്തിനാല് മണിക്കൂറാകുമ്പോൾ അഞ്ച് വക്ത വീതം നമസ്കരിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ പണ്ഡിതന്മാർ പറയുന്നത്, ഫത്വ കൊടുത്തിട്ടുള്ളത്, അവർ ചെയ്യേണ്ടത് എന്താണ്, അവരുടെ ഏറ്റവും അടുത്ത നാട് അഥവാ രാവും പകലും വേർതിരിയുന്ന ഏറ്റവും അടുത്ത നാടേതാണോ ആ നാട്ടിലെ കണക്ക് നോക്കി അവർ നോമ്പ് നോക്കുക, അവിടെ എപ്പോഴാണ് സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നത്. 24 മണിക്കൂറുള്ള ആളുകൾ അവർ കണക്കുകൂട്ടാന്ന് പറയുമ്പോൾ അവർ ഒരു 10 മണിക്കൂർ പകൽ കൂട്ടി നോമ്പ് നോൽക്കാൻ പറ്റില്ല, അവരെ തൊട്ടടുത്ത് ചിലപ്പോൾ 23 മണിക്കൂർ പകലുള്ള ഒരു നാടുണ്ടാകും, ആ നാട്ടിലെ കണക്കനുസരിച്ച് അവർ നോമ്പ് നോൽക്കണമെന്നാണ് അധികം ഉലമാക്കളും ഫത്വ കൊടുത്തിട്ടുള്ളത്. അടുത്ത മസാല നിയത്തുമായി ബന്ധപ്പെട്ട് അവസാനത്തെ മസാല, റമദാൻ മാസത്തിന് മുഴുവൻ ഒരു നിയത്ത് മതിയോ അത് ഓരോ ദിവസവും വേറെ വേറെ നിയത്തുമാണോ? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് രണ്ട് അഭിപ്രായമുണ്ട്. കൂടുതൽ റാജിഹായ ശരിയായ അഭിപ്രായം ഒരു നിയത്ത് മതിയാകും മാസത്തിന് മുഴുവൻ. ഇതാണ് ഇമാം മാലിക് റഹ്മഹുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതാണ് ശരിയായത്. കാരണം എന്താണ്? റമദാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ മുസ്ലിമായ മനുഷ്യൻ്റെ നിയത്ത് എന്തായിരിക്കും? ഈ മാസം മുഴുവൻ നോമ്പ് നോൽക്കണമെന്നായിരിക്കും. അപ്പോൾ അത് ഒരൊറ്റ ഇബാദത്ത് പോലെയാണ് റമദാൻ മാസം എന്നുള്ളത്. ഓരോ ദിവസവും നിയത്ത് പുതുക്കേണ്ടതില്ല. എപ്പോഴൊഴികെ ഒരാൾ ഈ നിയത്ത് മുറിച്ചാൽ, രോഗിയായിട്ട് കുറച്ച് ദിവസം നോമ്പ് ഒഴിവാക്കി, അല്ലെങ്കിൽ യാത്രയിൽ കുറച്ച് ദിവസം നോമ്പ് ഒഴിവാക്കി, അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമ്പോൾ വീണ്ടും നിയത്ത് വെക്കണം. അതുപോലെ തന്നെ ഈ മസാല ആവശ്യം വരുന്നൊരു സാഹചര്യമുണ്ട്. എപ്പോഴാണ്? ഒരാൾ ഉറങ്ങി, ഒരാൾ അസർ കഴിഞ്ഞിട്ട് ഉറങ്ങി, പിറ്റേന്ന് ഫജറിനാണ് ഉണരുന്നത്. അങ്ങനെ ഒരാളുടെ നോമ്പ് ശരിയാകുമോ? ശരിയാകും. നമ്മൾ കൂടുതൽ ശരിയാണ് എന്ന് പറഞ്ഞ ഈ അഭിപ്രായ പ്രകാരം, മാലിക് മദ്ഹബിൻ്റെ അഭിപ്രായ പ്രകാരം അതാണ് കൂടുതൽ സഹിഹ് ആയിട്ടുള്ളത്, അയാളുടെ നോമ്പ് ശരിയായിരിക്കും. അടുത്ത മസാല സുന്നത്ത് നോമ്പിൻ്റെ നിയത്ത്. സുന്നത്ത് നോമ്പിന് പകൽ നിയത്ത് വെച്ചാൽ ശരിയാകുമോ? ഈ വിഷയത്തിൽ ഹദീസ് വന്നിട്ടുണ്ട്. പകൽ നിയത്ത് വെച്ചാൽ മതി എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. സുന്നത്ത് നോമ്പിന് നമ്മൾ രാത്രി ഒന്നും നിയത്തില്ലാതെ കിടന്നുറങ്ങി പിറ്റേന്ന് ഉച്ചക്കാണ് ഇന്ന് നോമ്പ് നോൽക്കാമെന്ന് തോന്നുന്നത്, അതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ, നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നോമ്പ് തുടങ്ങാമെന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്. അവർ തെളിവാക്കിയത് ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഭാര്യമാരുടെ അടുത്ത് ഒരു ദിവസം പോയി, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഓരോ ഭാര്യമാരുടെ അടുത്ത് പോയി ചോദിച്ചു, ഹൽ ഇൻദകും ഷൈ, എന്തെങ്കിലും ഭക്ഷണമുണ്ടോ? ഫഖുൽനാല, ഞങ്ങൾ പറഞ്ഞു ഇല്ല. പിന്നെ വിശ്വാസിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ, അല്ലെ, സയ്യിദുൽ ഖൽഖ്, എല്ലാ മനുഷ്യരുടെയും നേതാവാണ്, ഇതിനേക്കാൾ വലിയൊരു മനുഷ്യൻ ഇനി വരാനില്ല. അങ്ങനെയുള്ള റസൂല് 9 ഭാര്യമാരുടെ അടുത്ത് പോയിട്ടും ഒന്നുമില്ല ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ദാരിദ്ര്യം എന്നുള്ളത് ഒരാൾ മോശക്കാരനായി എന്ന് പറയാനുള്ള ഒരു മാനദണ്ഡമല്ല. ഇന്ന് ആളുകൾ അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഉപബോധ മനസ്സിൽ, അല്ലെ, സമൂഹത്തിൻ്റെ ഒരു സമ്മർദ്ദം കാരണം ഇങ്ങനൊരു ചിന്ത വരും, ഒരാൾക്ക് പൈസ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അവൻ കുറച്ച് ദുനിയാവിൻ്റെ കാര്യത്തിൽ ബാക്കിലാണെങ്കിൽ അവൻ ഒന്നിനും പറ്റാത്തവനാണ്. ഇത് മുശ്രിക്കുകളുടെ ബുദ്ധിയാണ്, അല്ലെ, മുശ്രിക്കുകളുടെ ബുദ്ധിയാണിത്. അനു തഅമു മല്ലോ യഷാ അല്ലാഹു അത്വാമ, അല്ലെ, ഞങ്ങൾക്ക് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർ പറയും അള്ളാഹ് വേണമെങ്കിൽ ഇവർക്ക് കൊടുക്കുമായിരുന്നു, അപ്പോൾ അള്ളാഹ്ക്ക് വേണ്ടാത്തവർക്ക് ഞങ്ങൾ കൊടുക്കുകയാണോ എന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ മിസ്കീന്മാരെ മോശക്കാരായിട്ട് കാണുക എന്നുള്ളത് മുശ്രിക്കുകളുടെ മന്ത്ക്കാണ്, അവരുടെ ബുദ്ധിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നു, ഭക്ഷണമില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് എന്ത് പറഞ്ഞു? ആരും ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഫഇന്നി ഇദൻ സായിം, എങ്കിൽ ഞാൻ നോമ്പ് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. ثم اتانا يوم اخر, പിന്നെ മറ്റൊരു ദിവസം ഇങ്ങനെ വന്നു. അപ്പോൾ പറഞ്ഞു ഉഹദിയ ലന ഹൈസ്, ഒരു ഭക്ഷണം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭക്ഷണം കാണിച്ചു കൊടുത്തപ്പോൾ ഫലഖദ് അസ്ബഹ്തു സായിമൻ ഫഅക്കൽ, ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട്, പക്ഷേ ഈ ഭക്ഷണം ഉള്ളതുകൊണ്ട് മുറിക്കുകയാണെന്ന് പറഞ്ഞ് മുറിക്കുകയും ചെയ്തു. അങ്ങനെ ഇത് രണ്ടും സംഭവിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഭക്ഷണമൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നോമ്പാക്കിക്കളയാം എന്ന് പറഞ്ഞിട്ടുണ്ട്, നോമ്പുള്ള ഒരു ദിവസം ഭക്ഷണം കിട്ടിയപ്പോൾ നോമ്പ് മുറിച്ചിട്ടുമുണ്ട്, സുന്നത്ത് നോമ്പിൻ്റെ കാര്യത്തിൽ. അപ്പോൾ സുന്നത്ത് നോമ്പിൻ്റെ കാര്യത്തിൽ ഇത് രണ്ടുമാവാം എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്. പക്ഷേ ഈ ഹദീസിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണത്? ചില പണ്ഡിതന്മാർക്ക് ഇങ്ങനെ പാടില്ല, സുന്നത്ത് നോമ്പും ഫർദ് പോലെ തന്നെ നിയത്ത് വേണം എന്ന് പറഞ്ഞവരുണ്ടല്ലോ. അവർ ഈ ഹദീസിന് മറുപടി പറയുന്നത് എന്താന്ന് വെച്ചാൽ, നിസ്സാസനം അന്ന് നോമ്പ് നോച്ചിരിക്കാം, പക്ഷേ ഭക്ഷണം കിട്ടിയാൽ മുറിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ചോദിച്ചത്. രാവിലെ തന്നെ നിയത്ത് വെച്ചിട്ടുണ്ട്, ഫജറിന് മുമ്പ് തന്നെ നിയത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ഭക്ഷണം കിട്ടിയാൽ നോമ്പ് മുറിക്കാമല്ലോ സുന്നത്ത് നോമ്പ്, ആ നിലക്ക് ചോദിച്ചതാണ്. ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നോമ്പ് പൂർത്തിയാക്കാം എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് ചില ഉലമാക്കൾ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞോടുകൂടി തെളിവ് പോയി. പക്ഷേ ഈ അഭിപ്രായം തന്നെയാണ് ശരി. എന്തുകൊണ്ട്? ഭൂരിപക്ഷത്തിൻ്റെതായതുകൊണ്ടാണോ? അല്ല, സഹാബത്തിൻ്റെ അഭിപ്രായം അതാണ്. ധാരാളം സഹാബത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു അന്നഹു ബദാ ലഹു സൗമ ബഅദമ സാലത്തി ശംസ്, സൂര്യൻ അതിൻ്റെ മധ്യത്തിൽ നിന്ന് തെറ്റിയതിന് ശേഷം, എന്ന് പറഞ്ഞാൽ ളുഹറിന് ശേഷം നോമ്പ് നോൽക്കാം എന്ന് തോന്നി, ഫസാമ, അപ്പോൾ നോമ്പ് നോറ്റു. ഹുദൈഫ റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ പലരും ചെയ്തതായി ഹദീസ് ആധാറുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സഹാബത്തിൻ്റെ കൗലിതാണ് സുന്നത്ത് നോമ്പിന് നിയ്യത്ത് രാത്രി കരുതേണ്ടതില്ല. ഇനി അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ, അഥവാ ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഇങ്ങനെ സുന്നത്ത് നോമ്പിന് പകൽ നിയ്യത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞല്ലോ. അവർക്കിടയിൽ രണ്ട് അഭിപ്രായമുണ്ട്, എപ്പോഴാണ് എത്രയാണ് ഇതിൻ്റെ പരിധി, എന്നാൽ ളുഹർ കഴിഞ്ഞിട്ട് നിയ്യത്ത് വെച്ചാലും മതിയോ, ളുഹർ കഴിഞ്ഞിട്ടാണെങ്കിലും മതി എന്നുള്ളതാണ് ശരി, കാരണം ഹുദൈഫ റളിയല്ലാഹുവിൻ്റെ അസർ അത് തെളിയിക്കുന്നുണ്ട്. അപ്പോൾ സുന്നത്തിൻ്റെ കാര്യം എങ്ങനെയാണ്? സുന്നത്തിൻ്റെ കാര്യത്തിൽ ഫർളിനില്ലാത്ത ആനുകൂല്യങ്ങളുണ്ടാകും. ഇപ്പോൾ സുന്നത്ത് നമസ്കാരം നമുക്ക് ഇരുന്ന് നമസ്കരിക്കാം, കഴിവുണ്ടെങ്കിൽ ഇരുന്ന് നമസ്കരിക്കാം, ഖിയാമുല്ലൈൽ ഇരുന്ന് നമസ്കരിക്കാം, അതുപോലെയുള്ള സുന്നത്തായ നമസ്കാരങ്ങൾ ഉറക്കം തൂങ്ങുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ക്ഷീണമുണ്ട്, ഇനി ഒരു ക്ഷീണം ഇല്ലെങ്കിലും വെറുതെ ഇരുന്ന് നമസ്കരിക്കാം, കൂലി പകുതിയാകും എന്ന് മാത്രം. പക്ഷേ ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സുന്നത്ത് നോമ്പിന് നിയ്യത്ത് രാത്രി തന്നെ വെക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കൂലി കുറയും. ഒരാൾ അസറിന് ശേഷമാണ് നോമ്പ് തുടങ്ങിയത് അല്ലേ, അസർ വരെ കിടന്നുറങ്ങി അല്ലെങ്കിൽ ബോധമില്ലാതെ നടന്നു, അശ്രദ്ധയിലായിരുന്നു, നോമ്പിന് നിയത്തൊന്നുമില്ല, അസർ കഴിഞ്ഞപ്പോൾ തോന്നി ഇന്നൊന്നും തിന്നിട്ടില്ലല്ലോ അപ്പോൾ നോമ്പാക്കാം, അങ്ങനെ തോന്നിയവനും രാവിലെ മുതൽ നോമ്പ് തുറ്റവനും ഒരുപോലെയാകുമോ? ഇല്ല. ഇമാം മുഹമ്മദ് റഹിമഹുള്ള പറയുന്നത് ഇവൻ്റെ പ്രതിഫലം എപ്പോഴാണോ നോമ്പിനുള്ള നിയത്ത് വെച്ചത് അപ്പം മുതലായിരിക്കും പ്രതിഫലം തുടങ്ങുന്നത്. രണ്ടാമത്തെ മസല, ചില പണ്ഡിതന്മാർ ഈ പറഞ്ഞ കാര്യം അഥവാ പകലിൽ നിയത്ത് വെക്കാം എന്നത് മുഖയ്യതായിട്ടുള്ള പ്രത്യേകം പറഞ്ഞ ദിവസങ്ങളിൽ, അപ്പോൾ അറഫ നോമ്പ്, ആഷുറ ഇങ്ങനെയുള്ള നോമ്പിന് ബാധകമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മുത്തലക്കായിട്ടുള്ള നിരുപാധികമായിട്ടുള്ള സുന്നത്ത് നോമ്പുകൾ മാത്രമാണ്, അത് ശരിയല്ല. കാരണം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ആഷുറ നോമ്പ് ഇതുപോലെ നോറ്റതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഏത് നോമ്പാണെങ്കിലും സുന്നത്താണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അടുത്ത മസല, അടുത്ത വിഷയം, സമയം കുറവായതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം. അഹ്ലുൽ ആദാർ, നോമ്പിന് ഇളവുള്ള ആളുകൾ, അഥവാ നോമ്പ് തൽക്കാലം ഒഴിവാക്കാം പിന്നീട് നോറ്റ് വീട്ടിയാൽ മതി എന്ന് പറയുന്ന ആളുകളാണ് അഹ്ലുൽ ആദാർ. അവരഞ്ച് വിഭാഗമുണ്ട്. ആരൊക്കെയാണ്? ഒന്ന്, അൽ മരീദ്, രോഗി. രണ്ടാമത്തേത് അൽ മുസാഫിർ, യാത്രക്കാരൻ. മൂന്നാമത്തേത് അൽ ഹായളു വ നുഫസ, ഹയളും നിഫാസുമുള്ള സ്ത്രീകൾ. നാലാമത്തേത് അൽ ഹാമിലു വൽ മുർദ, ഗർഭിണികളും മുലയൂട്ടുന്ന ഉമ്മമാരും. അഞ്ചാമത്തേത് അൽ മുഗ്മ അലൈഹി, ബോധം കെട്ട ആൾ, ബോധമില്ലാത്ത ആൾ, ഒരു ദിവസം മുഴുവൻ ബോധം നഷ്ടപ്പെട്ടു. ഈ അഞ്ച് വിഭാഗങ്ങൾക്ക് നോമ്പിനിളവുണ്ട്. റമദാനിൽ നോമ്പ് ഒഴിവാക്കി പിന്നീട് നോമ്പ് നോറ്റ് വിട്ടാം. അവരെ കുറിച്ചാണ് ഇനി പറയുന്നത്. അതിൽ രോഗിയെക്കുറിച്ചും അതുപോലെ രണ്ടാമത്തെ മുസാഫിർ, ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും. രോഗികളെ കുറിച്ച് പറയുമ്പോൾ മൂന്ന് തരത്തിൽ രോഗികളുണ്ട്. ഒന്ന്, രോഗം കാരണം മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. നോമ്പ് കാരണം രോഗിയായിരിക്കും നോമ്പ് നോറ്റാൽ മരിച്ചു പോകാൻ സാധ്യതയുള്ള ആളുകൾ. രോഗം കാരണം മരിച്ചു പോകുന്ന ആളല്ല, നോമ്പ് നോറ്റാൽ ആ രോഗം കാരണം മരിക്കുക അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയൊരു നാശനഷ്ടം സംഭവിക്കുക, അങ്ങനെയുള്ള അവസ്ഥയിൽ നോമ്പ് ഒഴിവാക്കൽ വാജിബാണ്. ഇനി നോമ്പ് കാരണം യാതൊരു അപകടവുമില്ല, യാതൊരു നഷ്ടവും ഇല്ലാത്ത രോഗമാണ്. നഷ്ടമെന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്നുകിൽ രോഗം വർദ്ധിക്കുക, അല്ലെങ്കിൽ രോഗം വർദ്ധിക്കുന്നില്ല പക്ഷെ മാറുന്നത് കുറച്ച് വൈകും, രോഗശമനം കുറച്ച് വൈകും, ഇങ്ങനെയുള്ള അവസ്ഥയും ഇല്ല. അഥവാ രോഗവുമായിട്ട് നോമ്പിന് യാതൊരു ബന്ധവുമില്ല, ജലദോഷം പിടിച്ചു, അത് നോമ്പ് മാറ്റാലും ജലദോഷം ഉണ്ടാവും, നോമ്പ് കുറിച്ചാലും ജലദോഷം ഉണ്ടാവും. അങ്ങനെയുള്ള രോഗമാണെങ്കിലോ അവർക്ക് നോമ്പ് ഉപേക്ഷിക്കാൻ പാടില്ല. ഇനി ഇതിനിടയിലുള്ള ആളുകൾ പ്രയാസമുണ്ട്, രോഗം വൈകുന്നത് ചിലപ്പോൾ കുറച്ച് നീണ്ടുപോകും, അല്ലെങ്കിൽ രോഗം കുറച്ച് അധികമാകും നോമ്പ് നോറ്റാൽ, അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ കാര്യത്തിൽ അവർക്ക് നോമ്പ് ഒഴിവാക്കാം, അത് പിന്നീട് നോറ്റ് വീട്ടിയാൽ മതി. അടുത്ത മസല, രോഗം രണ്ട് വിധത്തിലുണ്ട്. ഒന്ന്, മാറാത്ത രോഗങ്ങൾ. ഇത്രയും നമ്മൾ പറഞ്ഞത് മാറുമെന്ന് പ്രതീക്ഷയുള്ള സാധാരണ രോഗങ്ങളാണ്. ഇനി ഒരാൾക്ക് പ്രായമായി ഒരു അസുഖം വന്ന് ഇനി മരണമേ ഉള്ളൂ എങ്ങനെയുള്ള അവസ്ഥയാണെങ്കിലോ അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കും. ഇനി രോഗിയെക്കുറിച്ച്, യാത്രക്കാരനെ കുറിച്ച്, യാത്രക്കാർക്ക് നോമ്പ് ഒഴിവാക്കുക എന്നുള്ളത് ഇജ്മ ഉള്ളതാണ്, ഒഴിവാക്കൽ അനുവദനീയമാണെന്നുള്ള കാര്യത്തിൽ. പക്ഷേ യാത്രക്കാരന് പല അവസ്ഥകളുണ്ടാകും. ഫിൽ ജുംല, ചുരുക്കത്തിൽ യാത്രക്കാർക്ക് ഇളവുണ്ട് എന്ന കാര്യത്തിൽ ഇജ്മ ഉണ്ട്. എന്നാൽ യാത്രക്കാരൻ്റെ അവസ്ഥകൾ പലതരത്തിലുണ്ടാകും. ഒന്ന്, യാത്ര കാരണം അപകടമുണ്ടാകുന്ന യാത്രക്കാരൻ, നോമ്പ് കാരണം പ്രയാസമുള്ള യാത്രക്കാർ, നോമ്പ് നോറ്റാൽ അവർ പ്രയാസപ്പെടും ആ യാത്രയിൽ. ഒരാൾ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാൻ, അല്ലെങ്കിൽ സാധാരണ വാഹനത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ യാത്ര ചെയ്യാൻ, പക്ഷേ നോമ്പ് നോറ്റാൽ ആ യാത്രയിൽ അവന് പ്രയാസമുണ്ടാകും, ക്ഷീണമുണ്ടാകും, സാധാരണ നിലക്കുള്ളതിൽ അപ്പുറത്ത് ക്ഷീണമുണ്ടാകും. അങ്ങനെയുള്ള അവസ്ഥയിൽ നോമ്പ് ഉപേക്ഷിക്കേണ്ടതുണ്ട്, നോമ്പ് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഒരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കാണും, യാത്ര ചെയ്യുന്ന സമയത്ത് കൂടെയുള്ള ഒരാൾ അയാളുടെ ചുറ്റും ആള് കൂടിയിട്ടുണ്ട്, അയാൾക്ക് നിഴൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, അയാളുടെ തലക്ക് മുകളിൽ ഒരു വസ്ത്രം പിടിച്ചിട്ട് തണലുണ്ടാക്കി കൊടുക്കുന്നുണ്ട് മറ്റുള്ള സഹാബത്ത്. അപ്പോൾ അവിടുന്ന് ചോദിച്ചു എന്താണ് സംഭവിച്ചത്? അവർ പറഞ്ഞു, സ്വായമം, ഇയാൾ നോമ്പ് നോറ്റതാണ്. ഫഖാല ഇബ്നു ഉസാസ് പറഞ്ഞു, ലൈസ മിനൽ ബിർരി അസ്സൗമു ഫിസ് സഫർ, യാത്രയിൽ നോമ്പ് നോൽക്കുക എന്നുള്ളത് ഒരു പുണ്യമല്ല, അങ്ങനെ നോമ്പ് നോൽക്കരുത് എന്നർത്ഥം. മറ്റൊരു ഹദീസിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഉലായിക്കൽ ഉസാ, ഉലായിക്കൽ ഉസാ, അങ്ങനെ കഷ്ടപ്പെട്ട് നോമ്പ് നോറ്റവർ അവരാണ് പാപികൾ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ പ്രയാസത്തോടുകൂടി നോമ്പ് നോൽക്കുകയാണെങ്കിൽ അത് വിലക്കപ്പെട്ട കാര്യമാണ്, ചെയ്യാൻ പാടില്ല. ഇനി രണ്ടാമത്തെ അവസ്ഥ, നോമ്പ് കാരണം ഒരു പ്രയാസമുണ്ട്, പക്ഷെ ആദ്യം പറഞ്ഞതുപോലെയുള്ള വലിയൊരു അപകടമില്ല. ആദ്യം പറഞ്ഞത് വലിയ അപകടത്തെക്കുറിച്ചാണ്, ബോധം കെട്ട് വീഴുക, ബോധം കെട്ട് വീണപ്പോഴാണ് തണൽ വെച്ച് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായത്. എന്നാൽ മശക്കത്തുണ്ട്, പക്ഷേ ഇതുപോലെ തളർന്നു വീഴുന്ന അവസ്ഥയൊന്നുമില്ല. അങ്ങനെയുള്ള അവസ്ഥയാണെങ്കിലോ, ആദ്യം പറഞ്ഞ അവസ്ഥയിൽ ഹറാമാണ് നോമ്പ് നൽകൽ, ബോധം കെട്ട് വീഴും അല്ലെങ്കിൽ എന്തെങ്കിലും മാരകമായ അസുഖങ്ങൾ വരും, ഇങ്ങനെയുള്ള അവസ്ഥയിൽ. രണ്ടാമത്തേത് മശക്കത്തുണ്ട്, പക്ഷേ ആദ്യം പറഞ്ഞ അവസ്ഥയിൽ എത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് അഫ്ലൽ നോമ്പ് ഉപേക്ഷിക്കലാണ് എന്നാണ് നാല് മദ്ഹബിൻ്റെയും ഇത്തിഫാഖ്. ഇനി രണ്ടും സമമാണെങ്കിലോ, നോമ്പ് നോറ്റാലും നോമ്പ് നോറ്റിട്ടില്ലെങ്കിലും അവന് വ്യത്യാസമില്ല, യാത്രയിൽ ഒരേ അവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിലേറ്റവും ശരിയായിട്ടുള്ളത് എന്താണ്? നോമ്പ് നോൽക്കലാണ് കൂടുതൽ അഫ്ലൽ. കാരണം എന്താണ്? ഒന്നാമത് ഉത്തരവാദിത്വം വീടി, അതോടുകൂടി ആ നോമ്പ് വീടി കിട്ടി. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ നോമ്പ് നോറ്റിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും? ആ ഹദീസ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് യാത്ര എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിച്ചു കൊള്ളണം, യാത്രയിൽ നോമ്പ് മുറിക്കലാണ് സുന്നത്ത്, ഉലായിക്കൽ ഉസാത്ത് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള അഭിപ്രായം പറയുന്നവർ അവർ ഹദീസ് എടുക്കാത്തവരാണ്, ഞങ്ങൾ അഹ്ലുൽ ഹദീസ് ആണെന്ന് പറയും. അഹ്ലു അൽ ഹദീസായിട്ട് കാര്യമില്ല, എല്ലാ ഹദീസിൻ്റെയും ആൾക്കാരാവുണ്ട്. അപ്പോൾ യാത്രയിൽ ഒരേ അവസ്ഥയാണെങ്കിൽ, നോമ്പെടുത്താലും ഇല്ലെങ്കിൽ ഒരേ അവസ്ഥയാണെങ്കിൽ, നോമ്പ് മുറിക്കലാണ്, നോമ്പ് എടുക്കലാണ് അഫ്ലൽ എന്ന് പറയുന്നവനാണ് എല്ലാ ഹദീസുകളും സ്വീകരിച്ചവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവൃത്തിയെക്കുറിച്ച് അവർക്ക് എന്താണ് പറയാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയ്ക്ക് നോമ്പ് നോറ്റിട്ടുണ്ട്, അതിനെക്കുറിച്ച് അവർക്ക് എന്ത് വ്യാഖ്യാനമാണുള്ളത്? അപ്പോൾ അതാണ് അഫ്ലായിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇത്രയുമാണ് യാത്രക്കാരൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഒന്ന് രണ്ട് മസലകൾ, പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ മാസപ്പുറവ് വ്യത്യാസമുള്ള നാട്ടിലേക്ക് പോകുന്ന അവസ്ഥ, അതുപോലെ നോമ്പ് മുറിക്കുന്നത് വൈകി നോമ്പ് മുറിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഇൻഷാല്ലാ അതുകൂടി പറയാം. ഒരാൾ വിമാനത്തിൽ പോവാണ്, ഇപ്പം ഇവിടെ നാട്ടിലേക്ക് പോവാണ്, അപ്പോൾ ഇവിടെ നിന്ന് നോമ്പ് തുറക്കാനായിട്ടുണ്ട് നാട്ടിലേക്ക് പോകുമ്പോൾ, പക്ഷെ നാട്ടിലെത്തുമ്പോൾ എന്തായിരിക്കും? അവിടെ സമയമായിട്ടില്ല. ഇപ്പോൾ ഇവിടെ 5 മണിക്ക് വിമാനത്തിൽ കയറി വൈകുന്നേരം എന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്കുള്ള അല്ലെങ്കിൽ കിഴക്കോട്ടുള്ള ഒരു നാട്ടിലേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഇവിടെ 6 മണിക്കാണ് മഗ്രിബ്, 1 മണിക്കൂറാണ് എനിക്കിനി നോമ്പ് തുറക്കാനുള്ളത്. ഒരാൾ കണക്കൂട്ടി നോമ്പ് നിൽക്കുന്ന ആളാണ്, ഇത്ര മണിക്കൂറാണ് എനിക്ക് നോമ്പ്. അങ്ങനെ നാട്ടിലെത്തിയപ്പോൾ അവിടെ സൂര്യൻ അസ്തമിച്ചിട്ടില്ല. അവിടെ സമയം നമ്മുടെ നാടല്ല, അതിനിടയിലുള്ള കിഴക്കോട്ടുള്ള മറ്റൊരു നാടാണെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് 1-2 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന ഒരു സ്ഥലം, അവിടെ എത്തിയപ്പോൾ അവിടെ മഗ്രിബ് ആയിട്ടില്ല, പക്ഷെ 2 മണിക്കൂർ അയാൾ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് ഉള്ള നോമ്പ് പൂർത്തിയായി എന്ന് പറഞ്ഞ് നോമ്പ് മുറിക്കാൻ പറ്റുമോ? പാടില്ല. അതുപോലെ തന്നെ വിമാനത്തിൽ മുകളിലേക്ക് പോയി, മുകളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? സൂര്യനെ കാണും, താഴെ സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്, 10 മിനിറ്റേ ഉള്ളൂ സൂര്യൻ അസ്തമിക്കാൻ, അപ്പോഴാണ് വിമാനം ഉയരുന്നത്, ടേക്ക് ഓഫ്. അങ്ങനെ കുറച്ച് മുകളിലേക്ക് എത്തിയപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു, പക്ഷെ സൂര്യനെ കാണുന്നുണ്ട്. അങ്ങനെ മുകളിൽ സൂര്യനെ കൂടുതൽ സമയം കാണും, ഒരു മലയുടെ മുകളിലുള്ള ആൾക്ക് സൂര്യൻ അസ്തമിക്കുന്നത് വൈകിട്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ തന്നെ ഉയരമുള്ള കെട്ടിടങ്ങൾ, ബുർജ് ഖലീഫ, അതിൻ്റെ മുകളിൽ നോമ്പ് തുറക്കുന്ന സമയം വേറെയും താഴെ വേറെയുമാണ്. അവർക്ക് വേറെ കലണ്ടർ ഉണ്ട്, കലണ്ടറിൽ വേറെ സമയമുണ്ട് നോമ്പ് തുറയുടെ സമയം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എവിടെയാണ് നിൽക്കുന്നത് ആ സ്ഥലത്തിനനുസരിച്ചാണ് നോമ്പ് മുറിക്കേണ്ടത്. പക്ഷേ അത് അടുത്ത മസലകൾ, നോമ്പിന് ഇളവുള്ള മറ്റുള്ള ആളുകളെ കുറിച്ച് അടുത്ത ദിവസം നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു തആല നമുക്ക് അവൻ്റെ ദീനിൽ ഫഖ്ഹും സബാത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കഹ അൻത വലിയഹ വ മൗലാഹ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക.